നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം എഴുന്നേറ്റ് തന്നെ നിൽക്കുമ്പോൾ ഒരു വാക്ക് പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണങ്ങാം. സ്നേഹവാനായ സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ യേശുക്രിസ്തുവിന്റെ മഹത്വവും അത്ഭുതകരവുമായ സുവിശേഷത്തെ സമ്മാനിക്കുന്നതിനായി കടന്നുവരാൻ ലഭിച്ച ഈ മറ്റൊരവസരത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദിയുള്ളവരാകുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, കാരണം അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി ശേഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് ഈ ജനങ്ങൾക്ക് വേണ്ടി നന്ദി പറയുന്നു. അവർ ഈ തണുപ്പ് കാലാവസ്ഥയിലും ഇപ്പോഴും അവരുടെ പ്രതീക്ഷകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നോക്കുകയും എന്തെങ്കിലും വിശേഷപരമായത് അവർക്ക് ദൈവത്തിൽ നിന്നും നൽകപ്പെടുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ആ പ്രതീക്ഷയോടുകൂടി എല്ലാ യോഗങ്ങളിലും കടന്നുവരുന്നു. ഈ കൂടാരത്തിൽ വെച്ച് കഴിഞ്ഞ രാത്രിക്ക് മുമ്പ് നടന്ന യോഗത്തിനായി ഞങ്ങൾ അങ്ങയോട് നന്ദിയുള്ളവരാകുന്നു. കൂടാതെ കഴിഞ്ഞ ദിവസം വൈകിട്ടത്തെ യോഗത്തിനായും അതോടൊപ്പം ഈ കൂടാരത്തിൽ വെച്ചുള്ള ഇന്നത്തെ യോഗത്തിനായും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് രാത്രിയിൽ എന്താണ് ഞങ്ങൾക്ക് വേണ്ടി ഉള്ളതെന്ന് നോക്കി ഞങ്ങൾ കാത്തിരിക്കുന്നു. പിതാവെ, കൈകൾ അനക്കാൻ കഴിയുന്ന ഏതൊരു വ്യക്തിക്കും വേദപുസ്തകത്തിന്റെ താളുകൾ മറിക്കാൻ കഴിയും. എന്നാൽ ഒരുവന് മാത്രമേ അത് ജീവിപ്പിക്കാനും യഥാർത്ഥമാക്കുവാനും കഴിയുകയുള്ളൂ. അത് നീ മാത്രമാകുന്നു. അതുകൊണ്ട് പിതാവെ, ഇന്ന് രാത്രിയിൽ നീ അത് ചെയ്യുന്നതിനുവേണ്ടി ഞങ്ങൾ നിനക്കായി കാത്തിരിക്കുന്നു. എല്ലാ വഴിയിലും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിന്നെ മുഖാമുഖം കണ്ടുമുട്ടാൻ പോകുന്ന സമയം സമീപിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഞങ്ങളുടെ ഹൃദയം അത്രയും ആനന്ദത്താൽ നിറയുന്നു. അത് ഞങ്ങൾ ഈ കാലം അത്രയും സ്നേഹിക്കുകയും ജീവിക്കുകയും ചെയ്ത അവൻ ഒരുവനാകുന്നു. കർത്താവെ, വളരെയധികം പുതിയ പരിവർത്തനങ്ങൾ നടന്നിരിക്കുന്നു. ഒരു വലിയ പുരുഷാരം 40 അല്ലെങ്കിൽ 50 പേർ കഴിഞ്ഞ രാത്രിയിലെ ശുശ്രൂഷയ്ക്ക് ശേഷം ഇന്ന് രാവിലെ നിന്റെ നാമത്തിൽ സ്നാനപ്പെടുന്നതിനായി തയ്യാറായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഓ ദൈവമേ, ദൈവത്തിന്റെ എല്ലാം ഉന്നയിമിക്കപ്പെട്ട വിത്തും സുവിശേഷ വെളിച്ചം കണ്ടിട്ട് ആട്ടിൻകൂട്ടത്തിലേക്ക് കടന്നു വരുന്നതിനായി ദയവായി തുടരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങളെ നിന്റെ വചനത്തിന് പിന്നിലായി മറയ്ക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോകത്തിന്റെ കാര്യങ്ങളിലേക്ക് ഞങ്ങളുടെ കണ്ണുകളെ അടച്ച് ഞങ്ങൾ യേശുവിനെ കാണുന്നതിനിടയാക്കണമേ. ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഇടയിൽ ഒരു മലമുകളിലെ രൂപാന്തരണത്തിന്റെ അനുഭവം ഉണ്ടാകാനിടയായിട്ട് ഞങ്ങൾ യേശുവിനെ മാത്രമല്ലാതെ ഒരു മനുഷ്യനെയും കാണാനിടയാക്കരുതേ. ഞങ്ങൾ അവന്റെ മഹത്വത്തിനും അവന്റെ സുവിശേഷത്തിന്റെ ന്യായീകരണത്തിനും വേണ്ടി അവന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾക്കിരിക്കാം. നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ ഈ മൈക്ക് അല്ലെങ്കിൽ ഈ ഡെസ്ക് സ്വല്പം ഒരു വശത്തേക്കായി തിരിക്കാൻ പോവുകയാണ്. അതിനാൽ എനിക്ക് രണ്ട് വശത്തുമുള്ള ശ്രോതാക്കളെ കാണാൻ കഴിയും. എനിക്ക് മൈക്രോഫോണുകൾ ശരിയായി തിരിച്ചുവെക്കാൻ കഴിയുമെന്ന് ഞാൻ ഊഹിക്കുന്നു. ശരി, ഒരു നിമിഷം നിൽക്കുക. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഈ മുഖ്യ ഓഡിറ്റോറിയത്തിൽ നിന്നും അരിസോണയിലും കാലിഫോർണിയയിലും ടെക്സസിലും അമേരിക്കയിലും മുഴുവനും ടെലിഫോൺ വഴിയായി ബന്ധപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ സ്നേഹിതരെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ഇത് ഈ യോഗം, ഇന്ന് രാത്രിയിലെ ഈ യോഗം ടെലിഫോൺ വഴിയായി ദേശമൊട്ടുക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. ഓഡിറ്റോറിയത്തിന്റെ പിന്നിലായി ഇടതുവശത്തുള്ളവർക്ക് ശരിയായി കേൾക്കാൻ കഴിയുന്നുണ്ടോ? ശരി, അവരിപ്പോൾ ടെലിഫോണിന്റെ കാര്യങ്ങളെല്ലാം ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ പോവുകയാണ്. എല്ലാവരും ഇന്ന് രാത്രിയിൽ സന്തോഷമുള്ളവരാണോ? മറ്റേ വശത്തും അത് നന്നായിരിക്കുന്നുവോ എന്ന് പറയുക. ആമേൻ. നിങ്ങൾ എല്ലാവരും സൌകര്യപ്രദമായിരിക്കുന്നത് കാണുന്നതിൽ ഞാൻ അത്യധികം സന്തോഷമുള്ളവനാകുന്നു. ഇപ്പോൾ നാളെ രാത്രിയിൽ ആൾക്കാരുടെ എണ്ണം കൂടി വരികയാണെങ്കിൽ അവരും ടെലിഫോൺ വഴിയായി നേരിട്ട് ബന്ധപ്പെടുന്നതാണ്. ഇന്ന് രാത്രിയിലും ബന്ധപ്പെട്ടിരിക്കുന്നു. അവരിൽ ചിലർ താഴെയായി കൂടാരത്തിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടാതെ നാളെ രാവിലെ കൂടാരത്തിൽ യോഗത്തിന് കഴിയുകയില്ല, കാരണം ഇവിടെ ഒരു പൂക്കാരൻ നാളെ ഉച്ചയ്ക്ക് ഒരു വിവാഹത്തിന് വേണ്ടി പള്ളി അലങ്കരിക്കുന്നതാണ്. അവർ രാവിലത്തെ യോഗങ്ങൾ നമ്മുടെ ഒരു സഹപ്രവർത്തകനായ സഹോദരൻ റൂഡലിന്റെ ഇവിടെയുള്ള ഹൈവേ 62 പള്ളിയിലേക്ക് മാറ്റിയിരിക്കുന്നു. അത് പ്രഖ്യാപിച്ചോ? അതെ, അത് പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ അവിടെ അത് കൂടുതലായാൽ നാം ബാക്കിയുള്ളവരെ മറ്റൊരു ശുശ്രൂഷകനായ അവിടെ ക്ലാർക്സ് വില്ലയിലുള്ള സഹോദരൻ ജൂനിയർ ജാക്സന്റെ പള്ളിയിലേക്ക് അയക്കുന്നതായിരിക്കും. നമുക്കിത് സഹോദരൻ റൂഡലിന്റെ അടുത്ത് എടുക്കാൻ കാരണം അതിവിടെ വളരെ അടുത്തായതിനാലാണ്. നിങ്ങൾക്കത് പ്രയാസമില്ലാതെ കണ്ടുപിടിക്കാൻ കഴിയും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അതിനുശേഷം ഞങ്ങൾ ഏതുവിധേനയും അത് കൈകാര്യം ചെയ്യുന്നതാണ്. കൂടാതെ നാളെ ആ സ്നാനങ്ങൾ എടുത്തിരിക്കുമെന്ന് തീർച്ചയാക്കുക. നാളത്തെ സ്നാനത്തിന് വേണ്ടി 100 അല്ലെങ്കിൽ 200 പേർ കൂടി ചേർക്കപ്പെടുമെന്ന് ഞാൻ ആശിക്കുന്നു. അങ്ങനെ ഇപ്പോൾ നാളെ രാത്രിയിൽ ഞാൻ ഒരിക്കലും സമയത്തിന് മുമ്പായി എന്തിനെക്കുറിച്ചെങ്കിലും സംസാരിക്കുന്നത് പ്രഖ്യാപിക്കാറില്ല. എന്നാൽ ഒരു ദിവസം രാത്രിയിലെ യോഗത്തിൽ അല്ലെങ്കിൽ ഒരു ദിവസം ആരാണ് ഈ മൽക്കിസദേക് എന്ന വിഷയത്തെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതെന്തുകൊണ്ടാണെന്നാൽ അതൊരു പ്രത്യേക വിഷയമായിട്ട് ഞാൻ വിചാരിക്കുന്നത് നാം ജീവിക്കുന്നത് ഈ വെളിപ്പെടുത്തലുകളുടെ സമയത്തായിരിക്കുമ്പോൾ കാലാകാലങ്ങളിൽ കൂടെ ഈ വ്യക്തി ആരാകുന്നു എന്ന കാര്യത്തെക്കുറിച്ച് ഇതൊരു ചോദ്യമായി കിടന്നിരുന്നു. അതിനെക്കുറിച്ച് അവൻ ആരായിരുന്നു എന്നതിന് ദൈവത്തിന്റെ പക്കൽ ഒരു ഉത്തരമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിലർ അതിനെ ഒരു പൗരോഹിത്യമെന്ന് പറയുകയും ചിലർ അതിനെ ഒരു രാജാവെന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ചിലർ അതൊരു ചോദ്യമായിരിക്കുന്നിടത്തോളം ആ ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ടായിരിക്കണം. അതൊരു ശരിയായ കാര്യമാകുന്നു. ആദ്യം ഒരു ഉത്തരമില്ലാതെ ഒരു ചോദ്യമുണ്ടായിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ നാം ഇത് വായിക്കുമ്പോൾ ദൈവം അവന്റെ വചനത്തിൽ നിന്നും ഇന്ന് രാത്രിയിൽ നമുക്കൊരു അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുമെന്ന് നാം വിശ്വസിക്കുന്നു. കൂടാതെ ബില്ലി എന്നോട് പറഞ്ഞിരുന്നു, വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന കാര്യത്തിലും അതുപോലെ പോലീസും മറ്റെല്ലാ കാര്യത്തിലും ഇവിടെയുള്ള ജനങ്ങളുമായിട്ട് തീർച്ചയായും വളരെ നല്ല സഹകരണമാണ് ലഭിച്ചിരുന്നത്. അത് നന്നായി കാത്തുകൊള്ളുക. അത് വളരെ വളരെ നന്നായിരിക്കുന്നു. നാം ആ സമയത്തെ വീണ്ടും കാണാൻ ആഗ്രഹിക്കുകയും ഒരുപക്ഷെ വരാൻ പോകുന്ന സമയത്ത് നമുക്ക് ഈ നഗരത്തിലേക്ക് നമ്മുടെ കൂടാരത്തെ കൊണ്ടുവന്നിട്ട് പന്ത് കളിക്കുന്ന പാർക്കിൽ കെട്ടി ഉയർത്തിയിട്ട് അതിൽ കുറച്ച് നീണ്ട സമയം വരെ കഴിയുമെങ്കിൽ 3 അല്ലെങ്കിൽ 4 ആഴ്ചകളോളം തുടർച്ചയായിട്ട് ഉണർവ്യോഗങ്ങൾ നടത്താൻ കഴിയും. ഇവിടെ നമുക്ക് കഷിച്ച് തമ്മിൽ പരിചയപ്പെടാനും അതിനുശേഷം നമുക്ക് വിട പറയേണ്ടി വരികയും നാം വീണ്ടും പോവുകയും ചെയ്യുന്നു. എന്നാൽ ഞാനൊരു വിസ്തീർണമായ യാത്രയെടുത്ത് നിങ്ങളുടെ അടുക്കൽ വരാൻ ആഗ്രഹിക്കുകയും ഒരുവട്ടം നിങ്ങൾക്ക് അവിടെ തന്നെ താമസിക്കാനും, അതിനാൽ നമുക്ക് ഒരു രാത്രി അല്ലെങ്കിൽ 2 രാത്രിക്കുള്ളിൽ സമാപിപ്പിക്കാൻ ഇടയാകാതെ എന്നാൽ അവിടെ തന്നെ താമസിച്ചുകൊണ്ട് രാവും പകലും തുടർച്ചയായി അധ്യാപനം ചെയ്യാൻ കഴിയും. ഒരുപക്ഷെ ആർക്കെങ്കിലും ഇടയ്ക്ക് വീട്ടിലേക്ക് പോകാനും കോഴികളെ തീറ്റാനും പശുവിനെ കറക്കാനും ഒരാഴ്ച കഴിഞ്ഞ് തിരികെ വരാനും യോഗവുമായിട്ട് തുടർന്നു പോകാനും കഴിയും. ഞാനത് ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് കർത്താവ് നിങ്ങളോട് കൂടെ ആയിരിക്കട്ടെ. ഇപ്പോൾ ഞാൻ തിരികെ പോകുന്നതിന് മുമ്പ് ഒരുപക്ഷെ ഞായറാഴ്ച രാവിലെ അല്ലെങ്കിൽ ഞായറാഴ്ച രാത്രിയിൽ അല്ലെങ്കിൽ ഈ യോഗങ്ങളിൽ വെച്ച് ഏതെങ്കിലും ഒരു സമയത്ത് എനിക്കറിയാം നിങ്ങളെല്ലാവരും വിവാഹവും വിവാഹമോചനവും എന്നതിനെക്കുറിച്ചുള്ള സന്ദേശത്തിന്റെ സത്യത്തെ കേൾക്കുന്നതിനായി കാത്തിരിക്കുകയാകുന്നു. അത് ഈ സമയത്തെ വലിയ പ്രശ്നങ്ങളിൽ ഒന്നാകുന്നു. എനിക്കത് ഞാനിവിടെ നിൽക്കുന്നത് തീർച്ചയായിരിക്കുന്നത് പോലെ അതിന്റെ ശരിയായ ഉത്തരം ദൈവത്തിന്റെ വചനത്തിൽ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുകയും അതിനുവേണ്ടി തന്നെയാണ് ഞാൻ തിരികെ വരാമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിചാരിക്കുന്നത് എന്നെ സംബന്ധിക്കുന്നിടത്തോളം ഇതറിഞ്ഞുകൊണ്ട് തന്നെയാകുന്നു. എനിക്ക് മറ്റൊരു യോഗം ഇവിടെ തന്നെ ജെഫേഴ്സൺ വില്ലയിൽ ഈസ്റ്റർ ഞായറാഴ്ച ഞാൻ ആഗ്രഹിക്കുന്നു. അത് നമുക്ക് സൂര്യോദയത്തിന് മുമ്പുള്ള യോഗവും അതിനുശേഷം ഈസ്റ്റർ ഞായറാഴ്ചയുമാകുന്നു. അതുകൊണ്ട് നാം അത് മുൻകൂട്ടി പ്രഖ്യാപിക്കുകയും ഓഡിറ്റോറിയം കിട്ടുന്നതിനുവേണ്ടി പരിശ്രമിക്കുകയും കഴിയുമെങ്കിൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഞായറാഴ്ചത്തേക്കായിട്ട് ഒരുപക്ഷെ ശനിയാഴ്ച തന്നെ വന്ന് ഞായറാഴ്ചയുമാകാം. എനിക്ക് വിമാനയാത്ര അകത്തോട്ടും പുറത്തോട്ടും ഉണ്ടായിരിക്കും. കാരണം ഇത് അടുത്ത സമയത്താകുന്നു. എനിക്ക് ആദ്യം എന്റെ പക്കലുള്ള യാത്രാ പരിപാടിയുമായിട്ട് അത് പരിശോധിച്ചു നോക്കണം. കൂടാതെ എനിക്കൊരു യാത്രയുടെ കാര്യക്രമം കാലിഫോർണിയയിലേക്കും ഉണ്ടായിരിക്കുന്നു. അതിനുശേഷം അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എനിക്ക് ആഫ്രിക്കയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ബന്ധം പുലർത്തിയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിലുമായിരിക്കുക. ഇപ്പോൾ ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ദൈവത്തിന്റെ വചനത്തിൽ വിശുദ്ധ ലൂക്കോസിന്റെ 4-ാം അധ്യായത്തിൽ കാണപ്പെടുന്ന ഒരു ഭാഗത്തേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. അത് 4-ാമത്തെ അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ തുടങ്ങിയിട്ട് യേശു സംസാരിക്കുന്നതാകുന്നു. ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു. ഇപ്പോൾ ഇതിൽ നിന്നും ഒരു നിർണയം നമുക്കെടുത്തിട്ട് ദൈവത്തിന്റെ വചനം എത്ര ചലനാത്മകമായതാണെന്ന് നമുക്ക് അനുമാനിക്കാം. ഇപ്പോൾ നമുക്കെല്ലാവർക്കും യന്ത്രശക്തി എന്താണെന്ന് അനുമാനിക്കാൻ കഴിയും. എന്നാൽ അതിനെ പ്രാവർത്തികമാക്കാൻ ചലനാത്മക ശക്തി വേണ്ടിവരും. ഒരു യന്ത്രത്തിന്റെ അല്ലെങ്കിൽ ഒരു വാഹനത്തിന്റെ യന്ത്രശക്തി എന്താണെന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും. എന്നാൽ ചലനാത്മക ശക്തി അതിന്റെ ചക്രങ്ങളെ പ്രവർത്തിക്കാനും ഉരുട്ടാനും ഇടയാക്കുന്നു. ഇപ്പോൾ യേശു തിരികെ അവൻ വളർന്ന നസറത്തിലെത്തി. തിരുവെഴുത്തിൽ ഇവിടെ താഴേക്ക് നാം നോക്കുകയാണെങ്കിൽ അവർ അവനോട്, നീ കഫർനഹൂമിൽ ഇന്ന ഇന്നതെല്ലാം ചെയ്ത് ഞങ്ങൾ കേട്ടിരിക്കുന്നു, അതുകൊണ്ട് ഇപ്പോൾ നീ നിന്റെ പിതൃനഗരത്തിലും അത് ചെയ്ത് ഞങ്ങൾ കാണട്ടെ എന്ന് അവനോട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. യേശു പറഞ്ഞു, ഒരു പ്രവാചകനും തന്റെ പിതൃനഗരത്തിൽ സമ്മതനല്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. തീർച്ചയായും അവിടെയാണ് നീ വളർന്നതും അവിടെയുള്ള ജനങ്ങൾ നിന്നെ അറിയുകയും ചെയ്യുന്നു. അവിടെ ആദ്യം തൊട്ട് തന്നെ അവനൊരു ചീത്ത പേര് ഒരു ഭൗമിക പിതാവിനാൽ ജനിക്കപ്പെടാഞ്ഞതിനാൽ അവനുണ്ടായിരുന്നു. അവർ അവനെ ഒരു നിയമാനുസൃതമല്ലാത്ത കുട്ടിയെന്ന് വിളിച്ചിരിക്കുകയും, അതായത് മറിയം ജോസഫുമായിട്ട് ഔദ്യോഗികമായി വിവാഹിതരാകുന്നതിന് മുമ്പ് തന്നെ യഥാർത്ഥത്തിൽ അവൾ ഗർഭിണിയായി. എന്നാൽ അത് അപ്രകാരമായിരുന്നില്ല. നമുക്കെല്ലാവർക്കും അത് അപ്രകാരമായിരുന്നില്ല എന്നറിയാം. ഈ തിരുവെഴുത്തിനെ കുറിച്ച് എന്താണ് എന്റെ കണ്ണുകൾ ഇതിൽ പതിയാനിടയാക്കിയതിന്റെ കാരണമെന്നത് ഈ അടുത്ത സമയത്ത് അരിസോണയിലെ ഫീനിക്സിൽ വെച്ച് സംഭവിച്ച ചില കാര്യങ്ങളാകുന്നു. അത് സമ്പൂർണ്ണ സുവിശേഷ വ്യവസായക്കാരുടെ സാർവദേശീയ സമ്മേളനത്തിന്റെ അവസാനത്തെ യോഗത്തിൽ എനിക്ക് പ്രസംഗിക്കേണ്ടി വന്നപ്പോഴായിരുന്നു. ഈ സമ്മേളനത്തിൽ ഞങ്ങളോടൊപ്പം ഒരു സന്ദർശകനും ഉണ്ടായിരുന്നു. അതൊരു കത്തോലിക്കാരനായ ബിഷപ്പായിരുന്നു. അദ്ദേഹം ചാൾഡിയൻ റൈറ്റ്സ് ഓഫ് ദി അപ്പസ്തോലിക് കത്തോലിക്ക സഭയിൽ നിന്നായിരുന്നു. അത് മോസ്റ്റ് റെവറൻഡ് ജോൺ എസ് സ്റ്റാൻലി OSD ആയിരുന്നു. അദ്ദേഹം കത്തോലിക്ക സഭയിൽ അമേരിക്കയുടെ തലസ്ഥാനത്തെ ആർച്ച് ബിഷപ്പായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ കാർഡും അദ്ദേഹത്തിന്റെ മേൽവിലാസവുമാകുന്നു. അദ്ദേഹം ക്രിസ്തീയ വ്യവസായക്കാരുടെ ഒരു സന്ദർശകനും ഞാൻ അദ്ദേഹത്തെ അവിടെ വെച്ച് ഇതിനു മുമ്പ് ഒരു ദിവസം കാണുകയും ചെയ്തിരുന്നു. കൂടാതെ ശനിയാഴ്ച രാത്രിയിൽ ഞാൻ സംസാരിക്കുമ്പോൾ, അത് ശനിയാഴ്ചയായിരുന്നു എന്നെനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ശനിയാഴ്ച രാവിലെ പ്രഭാത ഭക്ഷണ സമയത്തായിരുന്നു, അങ്ങനെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്നെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഓർത്തു, ആ മനുഷ്യൻ തീർച്ചയായും ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളുമായി വിയോജിക്കുന്നുണ്ടാകും. അത് നിങ്ങൾക്കറിയാം, നിങ്ങൾക്കത് കാണാൻ കഴിയും. അദ്ദേഹം തന്റെ തല തുടർച്ചയായി മേലോട്ടും താഴോട്ടും ഒക്കെയായി മാറ്റിക്കൊണ്ടിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ പ്രവർത്തിച്ചിരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഞാൻ സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ ഞാൻ പ്രസവ വേദനകൾ എന്ന വിഷയത്തെ എടുക്കാൻ പോകുകയായിരുന്നു. അവിടെ യേശു പ്രകാരം പറഞ്ഞിരുന്നു, അതായത് സ്ത്രീ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ അവൾ പ്രസവ വേദനയിലാകുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്നും പ്രസവ വേദനകൾ എന്റെ വിഷയമായി എടുത്തു. ലോകം ഇപ്പോൾ പ്രസവ വേദനയിലാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കാൻ പോകുകയായിരുന്നു. പഴയത് മാറിപ്പോയി കഴിഞ്ഞിരിക്കണം, അതിനാൽ പുതിയതിന് ജന്മമെടുക്കാൻ കഴിയും. അത് ഇപ്രകാരം ഒരു വിത്തിന് പുതിയ ജീവനെ കൊണ്ടുവരുന്നതിന് അഴുകിപ്പോകേണ്ടത് ആവശ്യമായിരിക്കുന്നത് പോലെയാകുന്നു. കൂടാതെ എപ്രകാരം വേദനകൾ, പ്രസവ വേദനകൾ ലോകത്തെ ആഞ്ഞടിച്ചിരിക്കുന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിൽ അവൾക്കൊരു അതിഭയങ്കരമായ വേദനയുണ്ടായി. കാരണം അവർ വിഷവാതകങ്ങളും അതുപോലെയുള്ള വസ്തുക്കളും ഉപയോഗിച്ചിട്ട് അത് മിക്കവാറും ലോകത്തെ നശിപ്പിച്ചു കളയുമായിരുന്നു. അതിനുശേഷം രണ്ടാം ലോകമഹായുദ്ധത്തിൽ അവൾക്ക് അതിലും കട്ടിയായ വേദന അവളുടെ മേൽ ആഞ്ഞടിക്കുകയുണ്ടായി. അപ്പോൾ അവരുടെ പക്കൽ ശക്തിയേറിയ ബോംബുകളും കൂടാതെ ആറ്റം ബോംബുകളും ഉണ്ടായിരുന്നു. അവൾക്ക് ഇനിയും മറ്റൊരു പ്രസവ വേദന താങ്ങാൻ കഴിയുകയില്ല. ഇന്ന് അവർ ഉപയോഗിക്കുന്ന പറക്കുന്ന ബോംബുകളും അതുപോലെയുള്ള കാര്യങ്ങളും മറ്റുമായിട്ട് ഇനിയും ഒരു യുദ്ധം അവളെ അവളുടെ സ്ഥാനത്ത് നിന്നും ശൂന്യതയിലേക്ക് വലിച്ചെറിഞ്ഞു കളയും. കാരണം അവളിപ്പോൾ വിടുതൽ പ്രാപിക്കും. അങ്ങനെ ഒരു പുതിയ ഭൂമി അവിടെ ഉണ്ടാകും. അപ്രകാരം ഉണ്ടായിരിക്കുമെന്ന് വേദപുസ്തകം പറയുന്നു. ഇസ്രായേലിന് എല്ലാ പ്രവാചകന്മാരുടെയും സന്ദേശത്തിന് കീഴിൽ ഒരു പ്രസവ വേദനയുണ്ടായിരുന്നു. കാരണം വേദശാസ്ത്ര പണ്ഡിതന്മാരും പുരോഹിതന്മാരും കൂടി സഭയെ മൊത്തമായി ഒരു സഭാസമുദായത്തിന്റെ രൂപത്തിൽ കൊണ്ടുവന്നതിനു ശേഷം ഈ പ്രവാചകന്മാർ ദൃശ്യത്തിൽ വന്നിരുന്നു. അങ്ങനെ ഈ പ്രവാചകന്മാർ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന വചനവുമായിട്ട് ദൃശ്യത്തിൽ വന്നപ്പോൾ അവരവരുടെ സഭകളെ പിടിച്ചു കുലുക്കുകയും അവൾക്കൊരു പ്രസവ വേദന ഉണ്ടാകുകയും ചെയ്തിരുന്നു. അവസാനമായിട്ട് അവൾ ഒരു സുവിശേഷത്തിന്റെ പുത്രനെ പ്രസവിക്കുന്ന നീണ്ട സമയം വരെ അവൾക്ക് പ്രസവ വേദനയുണ്ടായിരുന്നു. അത് വചനം സ്വയം ജഡമായി തീർന്നതായിരുന്നു. അതുകൊണ്ട് യഥാർത്ഥത്തിൽ സഭ ഇന്ന് രാത്രിയിൽ വീണ്ടും പ്രസവ വേദനയിലായിട്ട് പുത്രന്റെ വിമോചനത്തിനായി വീണ്ടും ദൈവപുത്രന്റെ വരവിന് വേണ്ടിയാകുന്നു. നമ്മുടെ സകല വേദശാസ്ത്ര പണ്ഡിതന്മാരും നമ്മുടെ സകല സമ്പ്രദായങ്ങളും നമ്മുടെ സകല സഭാസംഘടനകളും നേരെ നമ്മുടെ കീഴിലായി അഴുകിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നാം പ്രസവ വേദനയിലായിരിക്കുകയും ദൈവത്തിൽ നിന്നും ഒരു സന്ദേശം സഭയെ എല്ലായ്പ്പോഴും ഒരു അതികഠിനമായ വേദനയിലേക്ക് വലിച്ചെറിയുന്നു. എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം അവൾ ഒരു മണവാട്ടിക്ക് വിടുതൽ കൊടുക്കാൻ പോകുകയാണ്. അത് യേശു ക്രിസ്തുവിനെ തന്റെ മണവാട്ടിയിലേക്ക് കൊണ്ടുവരും. അങ്ങനെ അതിനുശേഷം ഈ മനുഷ്യൻ എന്നോട് അത്രമാത്രം വിയോജിപ്പുള്ളവനാണെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. ഞാൻ ഈ സന്ദേശത്തെ കൊടുക്കുന്നതിനായി എഴുന്നേൽക്കുകയും എന്റെ വേദപുസ്തകമെടുത്ത് ഈ താളുകൾ കണ്ടെത്തുന്നതിനായി മറിക്കുകയും ചെയ്തു. എന്റെ ഭാര്യ എനിക്ക് ക്രിസ്തുമസിന് സമ്മാനമായി ഒരു പുതിയ വേദപുസ്തകം എനിക്ക് തന്നിരുന്നു. എന്റെ പഴയ വേദപുസ്തകം ഏകദേശം 15 വർഷങ്ങളോളം പഴകിയതും അത് ഏകദേശം കീറി പറഞ്ഞുകൊണ്ടിരുന്നതുമായിരുന്നു. അത് തുറക്കുമ്പോഴെല്ലാം അതിന്റെ താളുകൾ പറക്കാൻ തുടങ്ങുമായിരുന്നു. എന്നാൽ തിരുവെഴുത്തുകളെല്ലാം എവിടെ കണ്ടുപിടിക്കണമെന്ന് എനിക്കറിയാമായിരുന്നു. കാരണം അത് വളരെ ശ്രദ്ധയോടെ ഞാൻ ആ വേദപുസ്തകത്തിൽ പഠിച്ചിരുന്നു. അങ്ങനെ ഞാൻ ഈ പുതിയതും എടുത്തുകൊണ്ട് പോയിരുന്നു. കാരണം അതുമായിട്ട് പള്ളിയിലേക്ക് പോകുന്നതിന് മറ്റേത് തീരെ കീറി പറഞ്ഞതായിട്ട് കാണപ്പെട്ടിരുന്നു. അങ്ങനെ ഞാൻ വിശുദ്ധ യോഹന്നാനിലേക്ക് ഈ തിരുവെഴുത്ത് കണ്ടെത്തുന്നതിനായി മറിക്കാൻ തുടങ്ങിയും ഞാൻ 16 അധ്യായം എടുത്ത് വായിക്കാൻ തുടങ്ങിയും ഞാൻ നോക്കിക്കൊണ്ടിരുന്ന വേദവാക്യം എനിക്കവിടെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഓർത്തു, ഇത് വിചിത്രമായിരിക്കുന്നു. ഞാൻ വീണ്ടും തിരികെ മറിച്ചു നോക്കി. അപ്പോഴും അതവിടെ ഉണ്ടായിരുന്നില്ല. ലൂസിയാനയിലെ ശിൽപ്പോട്ടിൽ നിന്നുള്ള സഹോദരൻ ജാക്ക് മൂർ എന്റെ ഒരു പ്രാണസുഹൃത്തായിട്ട് അദ്ദേഹം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, സഹോദരൻ ജാക്ക്, അത് വിശുദ്ധ യോഹന്നാന്റെ 16 തന്നെയല്ലേ? അദ്ദേഹം പറഞ്ഞു, അതെ. ആ സമയത്ത് ഈ കത്തോലിക്കക്കാരനായ പുരോഹിതൻ തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് അപ്പോൾ അവിടെ 100 പുരോഹിതന്മാർ പ്രസംഗപീഠത്തിലായി ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം നേരെ എന്റെ അടുക്കിലേക്ക് നടന്നു വന്നു. അദ്ദേഹം തന്റെ അങ്കിയും മേൽക്കുപ്പായവും കുരിശുകളും അങ്ങനെ എല്ലാം കൊണ്ട് നേരെ എന്റെ അടുക്കിലേക്ക് നടന്നു വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ മകനെ, ഉറച്ചു നിൽക്കുക, ദൈവം പ്രവർത്തിക്കാൻ ഒരുങ്ങുകയാണ്. ഞാൻ ഓർത്തു, ഒരു കത്തോലിക്കക്കാരനായ ബിഷപ്പ് എന്നോട് ഇപ്രകാരം അത് പറയുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കൂ. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്നും തിരുവെഴുത്ത് വായിക്കുകയും എന്റെ വിഷയത്തെ എടുത്ത് തുടരുകയും എന്റെ സന്ദേശം പ്രസംഗിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ഞാൻ പ്രസംഗിച്ചു പോയിക്കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഒരു കാര്യം സംഭവിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം സഭയ്ക്ക് അതായിരിക്കുന്ന കൊഴിഞ്ഞു മറിഞ്ഞ അവസ്ഥയിൽ നിന്നും പുറത്താകേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ സഭയായിരിക്കുന്ന കൊഴിഞ്ഞു മറിഞ്ഞ അവസ്ഥയിൽ നിന്നും നമുക്ക് പുറത്താകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഒന്നല്ലെങ്കിൽ മറ്റൊന്നായിരിക്കണം. അങ്ങനെ അന്ന് വൈകുന്നേരം ഞാൻ ടൂസോണിലേക്ക് എന്റെ വീട്ടിലേക്കുള്ള വഴിയിലായിരുന്നു. കുഞ്ഞുങ്ങൾ സാൻഡ്വിച്ചിന് വേണ്ടി കരയുകയും ഞാൻ സാൻഡ്വിച്ച് വാങ്ങിക്കുന്നതിന് ഒരു ചെറിയ സ്ഥലത്ത് നിർത്തുകയും ചെയ്തു. എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ബിൽ, നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് ആ വേദപുസ്തകത്തിൽ കൂടെ പരിങ്ങുന്നത് കണ്ടത് എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഇത്രയും സ്തംഭിച്ചു പോയിട്ടില്ല. എന്നിട്ട് ചോദിച്ചു, അത് നിങ്ങളെ സ്തംഭിപ്പിച്ചില്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല. ഞാൻ പറഞ്ഞു, അത് അവിടെ എവിടെയോ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നു. അവർ ആ താൾ അതിൽ ചേർത്തില്ലായിരുന്നു, അതൊരു അച്ചടി പിശകായിരുന്നു. അവൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ബൈബിൾ സമ്മാനമായി മേടിച്ചു തരികയും അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സകല കണ്ണുകളും എന്റെ മേലായിരുന്നതുപോലെ കാണപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരിയാണ്, അതിന് നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, അത് വേദപുസ്തകത്തിൽ ഒരു അച്ചടി പിശകായിരിക്കുന്നു. ഞാൻ പറഞ്ഞു, അവർ ആ പേജ് ഒരിക്കലും അവിടെ ചേർത്തിരുന്നില്ല. ശരി, ഞാൻ ഇറങ്ങിയിട്ട് വീണ്ടും അത് നോക്കിയുണ്ടായി. അത് കഴിയാവുന്നിടത്തോളം സമ്പൂർണമായിരുന്നു. എന്നാൽ 16-ാമത്തെ അധ്യായം അവസാനിക്കുകയും ആ ഭാഗം, അതിന്റെ അവസാന ഭാഗം താഴെ നിന്നും ഏകദേശം 3 ഇഞ്ചോളം അത് കഴിഞ്ഞ് നേരെ മറ്റേ വശത്തേക്ക് 17-ാമത്തെ അധ്യായത്തിലേക്ക് തുടങ്ങിയിട്ട് അതേ കാര്യം തന്നെയായിരുന്നു. അങ്ങനെ ഇതൊരു പുതിയ ബൈബിളായിരിക്കെ ആ രണ്ട് താളുകളും കൂടി ശരിക്കും തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയും ഞാൻ 16-ാമത്തേതിന് പകരം 17-ൽ നിന്നും വായിക്കുകയായിരുന്നു. ശരി, ഞാൻ പറഞ്ഞു, ഇതെല്ലാം നന്നായിരിക്കുന്നു, ഇതെന്തോ ഉദ്ദേശത്തിന് വേണ്ടിയാകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു ശബ്ദവും സ്പഷ്ടമായി കേൾക്കാൻ കഴിയുന്നത് പോലെ ഒരു ശബ്ദം എന്റെ അടുക്കലെത്തിയിട്ട് എന്നോട് പറഞ്ഞു, അവൻ വളർന്ന നസറത്തിൽ വന്നു, ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു, പുരോഹിതൻ തിരുവെഴുത്ത് വായിക്കുന്നതിനു വേണ്ടി അവന് കൊടുത്തു. അവൻ യെശയ്യാവിന്റെ 61-ൽ നിന്നും വായിച്ചു. അവൻ തിരുവെഴുത്ത് വായിച്ചതിനു ശേഷം പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണുകൾ അവങ്കൽ പതിഞ്ഞിരുന്നു. ലാവണ്യ വാക്കുകൾ അവന്റെ വായിൽ നിന്നും പുറപ്പെട്ടു പോയിരുന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, ഇന്ന് ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു. ഇന്ന് ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു. തിരുവെഴുത്ത് എത്ര കൃത്യമായിരിക്കുന്നു! നിങ്ങളിത് യെശയ്യാവ് 61:1-2 വരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ നിന്നാണ് നമ്മുടെ കർത്താവ് അത് വായിച്ചിരുന്നത്. അത് യെശയ്യാവ് 61:1-2 വരെയാകുന്നു. എന്നാൽ യെശയ്യാവ് 61:2 വാക്യത്തിന് നടുക്ക് വെച്ച് അവൻ നിർത്തിക്കളഞ്ഞു. അവിടെ ഇപ്രകാരം പറയുന്നു, യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു, കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു. അതിനുശേഷം അവൻ നിർത്തി. എന്തുകൊണ്ട്? മറ്റേ ഭാഗമായ ന്യായവിധിയെ കൊണ്ടുവരുന്നത് അവന്റെ ആദ്യത്തെ വരവിൽ അപേക്ഷിക്കപ്പെടുന്നില്ല, എന്നാൽ അത് അവന്റെ 2-ാമത്തെ വരവാകുന്നു. നോക്കൂ, അതവിടെ അപേക്ഷിക്കപ്പെടുന്നില്ല. എപ്രകാരം തിരുവെഴുത്ത് ഒരിക്കലും ഒരു തെറ്റായ കാര്യം പ്രസ്താവിക്കുന്നില്ല, അവ എല്ലായ്പ്പോഴും സമ്പൂർണമാകുന്നു. തിരുവെഴുത്ത് നിർത്തിയിടത്ത് യേശു നിർത്തി, കാരണം അതായിരുന്നു കൃത്യമായും അവന്റെ നാളുകളിലേക്ക് ഇപ്പോൾ അവന്റെ ആദ്യത്തെ വരവിങ്കൽ ന്യായീകരിക്കപ്പെടേണ്ടിയിരുന്നത്. അവന്റെ 2-ാമത്തെ വരവിങ്കൽ അവൻ ഭൂമിയിൽ ന്യായവിധി കൊണ്ടുവരും. എന്നാൽ അപ്പോൾ ആയിരുന്നില്ല, അവൻ പ്രസാദവർഷം പ്രസംഗിക്കുന്നതിനായി അയക്കപ്പെട്ടിരുന്നു. മസീഹ സ്വയം അവനെ തന്നെ ആ കാലത്തേക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട വചനവുമായിട്ട് തിരിച്ചറിയപ്പെടുന്നതിന് പ്രസംഗപീഠത്തിൽ നിൽക്കുന്നത് ശ്രദ്ധിക്കുക. എത്ര വിചിത്രമായിരിക്കുന്നു! മസീഹ സഭയുടെ മുമ്പാകെ നിൽക്കുന്നു, പ്രസാദവർഷം പ്രസംഗിക്കുന്നതിനായി എന്ന് അവനിവിടെ പറയുന്ന ഈ വിലയേറിയ വാക്കുകളെ ശ്രദ്ധിക്കുക. പ്രസാദവർഷം, വേദപുസ്തകം വായിക്കുന്നവരായ നമുക്കെല്ലാവർക്കും അറിയാം, അത് യോബേൽ സമത്സരമാകുന്നു. അതായത്, എല്ലാ അടിമകളും ജയിൽവാസികളും അവർ കാരാഗ്രഹത്തിലേക്ക് എടുക്കപ്പെടുകയോ കടമടച്ചു തീർക്കേണ്ടതിന് അവർക്ക് അവരുടെ പുത്രനെയോ അല്ലെങ്കിൽ കടമടച്ചു തീർക്കേണ്ടതിന് അവർക്ക് അവരുടെ പുത്രിമാരെയോ കൊടുക്കേണ്ടി വന്നിരുന്നു. അങ്ങനെ അവർ അടിമത്തത്തിലായിരുന്നു. അവർ എത്ര നീണ്ട കാലം വരെ അടിമത്തത്തിലായിരുന്നാലും അല്ലെങ്കിൽ എത്ര നീണ്ട സമയം വരെ അവിടെ കഴിയേണ്ടി വന്നാലും അതൊരു കാര്യമല്ല. യോബേൽ സമ്മത്സരത്തിന്റെ കാലമാകുമ്പോൾ കാഹളമൂതുകയും എല്ലാ മനുഷ്യർക്കും അവർ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വതന്ത്രമായി പോകാൻ കഴിയും. നിങ്ങൾ സ്വതന്ത്രരാകുന്നു, നിങ്ങൾ ഇനിയും ഒരടിമയല്ല. എന്നാൽ നിങ്ങൾ ഒരടിമയായി ശേഷിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നുവെങ്കിൽ പിന്നെ അവർക്ക് നിങ്ങളെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി ദേവാലയത്തിന്റെ കതകിന്റെ കട്ടളക്കാലിന്റെ അടുക്കൽ നിർത്തിയിട്ട് അവരൊരു സൂചിയെടുത്ത് അവന്റെ കാത് കുത്തിത്തുളയ്ക്കും. അതിനുശേഷം തൊട്ട് നിങ്ങൾക്ക് അടിമയുടെ യജമാനനെ നിങ്ങളുടെ ബാക്കിയുള്ള കാലം മുഴുവനും സേവനം ചെയ്യണം. ഇത് യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ എത്ര സമ്പൂർണമായ ഉദാഹരണമാകുന്നു. പ്രസാദ വർഷവും യോബേൽ സംവത്സരവും പ്രസംഗിക്കപ്പെടുമ്പോൾ ഏതൊരു വ്യക്തിയും, അത് നിങ്ങൾ ആരായിരുന്നാലും കാര്യമല്ല, ഏത് നിറക്കാരനായിരുന്നാലും ഏത് സഭാസംഘടനയിൽ നിങ്ങൾ അംഗമായിരുന്നാലും പാപത്തിൽ എത്രയധികം ആഴത്തിലായിരുന്നാലും അല്ലെങ്കിൽ എന്ത് തെറ്റ് ചെയ്തിരുന്നവനായാലും നിങ്ങൾ സുവിശേഷത്തിന്റെ കാഹളധ്വനി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സ്വതന്ത്രരായി പോകാൻ കഴിയും. നിങ്ങൾ സ്വതന്ത്രരാകുന്നു. എന്നാൽ നിങ്ങൾ സന്ദേശത്തിന് പുറംതിരിഞ്ഞ് അത് കേൾക്കുന്നത് നിഷേധിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കാതുകൾ സൂചി കൊണ്ട് കുത്തിത്തുളയ്ക്കപ്പെടും. അതിന്റെ അർത്ഥം പറയുകയാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹത്തിനും ന്യായവിധിക്കും ഇടയ്ക്കുള്ള വര മറികടന്നിരിക്കുകയും നിങ്ങൾ പിന്നെ ഒരിക്കലും വീണ്ടും സുവിശേഷം കേൾക്കുകയുമില്ല. നിങ്ങൾ ഇതിനു മുമ്പോട്ട് ഒരിക്കലും എത്തുകയില്ല. നിങ്ങൾ പ്രസാദവർഷം കേൾക്കുന്നത് നിരസിച്ചു കളയുകയാണെങ്കിൽ നിങ്ങളുടെ ബാക്കിയുള്ള ജീവിതകാലം മുഴുവൻ നിങ്ങളായിരിക്കുന്നതായ സമ്പ്രദായത്തിന് നിങ്ങൾ അടിമയായിരിക്കണം. ഇപ്പോൾ അതിന്റെ മറ്റേ ഭാഗത്തെക്കുറിച്ച് പറഞ്ഞിരുന്നതുപോലെ അതിനൊരു ഉത്തരത്തിന്റെ ആവശ്യമില്ല. കാരണം മസിഹായുടെ ഈ വരവിൽ ഇപ്പോൾ അത് വേറൊരു സമയമായിട്ട് അത് അവൻ ന്യായവിധി കൊണ്ടുവരുമ്പോളാകുന്നു. ഇപ്പോൾ അവൻ ആരായിരുന്നുവെന്ന് ആ ജനങ്ങൾ കാണുന്നതിൽ നിന്നും അവരെങ്ങനെ പരാജയപ്പെട്ടുപോയി, അവർ അതെങ്ങനെ വിട്ടുകളഞ്ഞു, അതത്രയും വിശദമായി വെളിപ്പെടുത്തി കാണിച്ചു കൊടുത്തിട്ടും അവർക്കതെങ്ങനെ കഴിഞ്ഞു, അവരെങ്ങനെ അത് കാണാൻ കഴിയാതെ വിട്ടുപോകുന്നതിനിടയായി. എന്തൊരു വചനമാകുന്നു! അതിനെക്കുറിച്ചൊന്ന് ഓർത്തു നോക്കുക. ഇന്ന് ഈ തിരുവെഴുത്ത് നിങ്ങളുടെ മുമ്പാകെ നിവൃത്തിയായിരിക്കുന്നു. ആരാണത് പറഞ്ഞത്? ദൈവം സ്വയമായിട്ട്. അവൻ സ്വയം അവന്റെ വചനത്തിന്റെ വ്യാഖ്യാതാവാകുന്നു. ഇന്ന് ഈ തിരുവെഴുത്ത് നിവൃത്തി വന്നിരിക്കുന്നു. മസിഹ സ്വയം സഭാജനങ്ങളുടെ മധ്യയിൽ നിന്നുകൊണ്ട് തന്നെക്കുറിച്ച് തന്നെ സംബന്ധിച്ച ഒരു വചനം വേദപുസ്തകത്തിൽ നിന്നും എടുത്ത് വായിച്ചിട്ട് പറയുകയാണ്, ഇന്ന് ഈ തിരുവെഴുത്ത് നിവൃത്തിയായിരിക്കുന്നു. അവർ അപ്പോഴും അത് കാണുന്നത് പരാജയപ്പെട്ടുപോയി. അതെന്തൊരു ശോചനീയമായ കാര്യമായിരുന്നു കാണും. എന്നാൽ അത് സംഭവിച്ചു. അത് പല പ്രാവശ്യവും സംഭവിച്ചു. എങ്ങനെ അത് സംഭവിക്കാൻ കഴിയും? തീർച്ചയായും അത് മറ്റു സമയങ്ങളിൽ സംഭവിച്ചതുപോലെ തന്നെ അത് വചനത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ വ്യാഖ്യാനത്തെ വിശ്വസിക്കുന്നതിൽ കൂടെയാകുന്നു. അതാണ് അതിന് കാരണമാക്കുന്നത്. ആ കാലത്തെ വിശ്വാസികൾ, നാമമാത്രക്കാരായ വിശ്വാസികൾ, തിരുവെഴുത്തിനെക്കുറിച്ച് പുരോഹിതന്മാർ എന്താണോ വ്യാഖ്യാനം നൽകിയിരുന്നത് അതവർ എടുത്തിരുന്നു. ആ കാരണത്താൽ യേശു അവരുടെ യാതൊരു പദവികളോ അല്ലെങ്കിൽ അവരുടെ സമുദായങ്ങളിലോ ഉൾപ്പെട്ടിരുന്നില്ല. അവരുടെ കൂട്ടത്തിൽ നിന്നും അവർ അവനെ ബഹിഷ്കരിച്ചിരുന്നു. ആ കാരണത്താൽ അവരോടൊപ്പം അവർക്കവനെ തിരിച്ചറിയപ്പെടാൻ കഴിഞ്ഞില്ല. കാരണം അവൻ അവരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു. യേശുക്രിസ്തു എന്ന വ്യക്തി അതിവിശിഷ്ടമായ ഒന്നായിരുന്നിട്ട് അവൻ ദൈവപുത്രനായിരുന്നു എന്ന് ഒരൊറ്റ വ്യക്തി പോലും കാണാതെ പോകാനിടയാകരുത്. കാരണം അവൻ അവനെക്കുറിച്ച് എഴുതിയിരുന്ന തിരുവെഴുത്തിന്റെ സമ്പൂർണമായ തിരിച്ചറിയലായിരുന്നു. അപ്രകാരമാണ് ഏതൊരു ക്രിസ്ത്യാനിയും അറിയപ്പെടേണ്ടത്. അതൊരു ക്രിസ്ത്യാനി ചെയ്യാൻ സങ്കല്പിക്കപ്പെട്ടിരിക്കുന്ന അതേ കാര്യങ്ങളെ അവന്റെ ജീവനത് ചെയ്ത് തിരിച്ചറിയപ്പെടുമ്പോഴാകുന്നു. അവൻ എപ്രകാരം അവിടെ നിന്നുകൊണ്ട് ഇപ്രകാരം പറയാൻ കഴിഞ്ഞു, ഇന്ന് ഈ തിരുവെഴുത്ത് നിങ്ങളുടെ മുമ്പാകെ നിവൃത്തിയായിരിക്കുന്നു. എത്ര ശ്രദ്ധേയമാകുന്നു, എത്ര സ്പഷ്ടമായിരിക്കുന്നു. എന്നിട്ടും ആ ജനങ്ങൾ അത് തെറ്റിദ്ധരിച്ചുപോയി. എന്തുകൊണ്ട്? അതെന്തുകൊണ്ടായിരുന്നുവെന്നാൽ അവർ കേട്ടുകൊണ്ടിരുന്ന ഏതോ പുരോഹിതന്റെ ചില ചട്ടങ്ങളുടെ വ്യാഖ്യാനത്തെ അവർ എടുത്തിരുന്നതിനാലായിരുന്നു. ചരിത്രം എല്ലായ്പ്പോഴും ആവർത്തിക്കപ്പെടുന്നു. തിരുവെഴുത്തിന് അതിലൊരു കൂടിക്കലർന്ന അർത്ഥമാണുള്ളത്, കൂടാതെ ഒരു കൂടിക്കലർന്ന വെളിപ്പാടുമാണുള്ളത്. ഉദാഹരണമായിട്ട് ബൈബിളിൽ ഇപ്രകാരം പറയുന്നു, അതായത് മിസ്രൈമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചുവെന്ന് യേശുവിനെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നു. അതിന്റെ അരികിൽ കൂടി നോക്കിയാൽ അതേ തിരുവെഴുത്ത് യാക്കോബിനെ സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. യേശു അവന്റെ വലിയ പുത്രനായിരുന്നു. യാക്കോബ് അവന്റെ മകനായിട്ട് അവനെ മിസ്രൈമിൽ നിന്ന് വിളിച്ചു. അതിനെക്കുറിച്ച് അപ്രകാരമാണ് സ്കോഫീൽഡും ബാക്കിയുള്ള സൂചനകളും നൽകിയിരിക്കുന്നത്. കാരണം അതായിരുന്നു തിരുവെഴുത്ത് അവിടെ സൂചിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് അതിനൊരു ഇരുമടങ്ങായ ഉത്തരമുണ്ട്. അതിന് യാക്കോബിനെ വിളിക്കുന്നതിന്റെയും അതിന് യേശുവിനെ വിളിക്കുന്നതിന്റെയും അർത്ഥമാണുള്ളത്. അതുകൊണ്ട് ഇന്നും അത് അപ്രകാരമാകുന്നു. അതെന്തുകൊണ്ടാണെന്നാൽ നാം അതുപോലൊരു താറുമാറലായിട്ട് ദൈവത്തിന്റെ സത്യത്തെ കാണുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നു. കാരണം ദൈവത്തിന്റെ വചനത്തെക്കുറിച്ചുള്ള അനേക മനുഷ്യനിർമ്മിതമായ വ്യാഖ്യാനങ്ങളാണ്. ദൈവത്തിന് തന്റെ വചനത്തെ വ്യാഖ്യാനിക്കാൻ ആരുടെയും ആവശ്യമില്ല. അവൻ തന്റെ സ്വന്തം വ്യാഖ്യാതാവാകുന്നു. ആദിയിൽ ദൈവം പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി. അതിന് യാതൊരു വ്യാഖ്യാനത്തിന്റെയും ആവശ്യമില്ല. അവൻ പറഞ്ഞു കന്യക ഗർഭം ധരിക്കും, അവൾ ഗർഭം ധരിച്ചു. അതിന് യാതൊരു വ്യാഖ്യാനത്തിന്റെയും ആവശ്യമില്ല. ദൈവത്തിന്റെ വ്യാഖ്യാനം, അവന്റെ വചനത്തിന്റെ വ്യാഖ്യാനം, അത് അവൻ ന്യായീകരിച്ച് അപ്രകാരം അത് തെളിയിച്ചു കാണിക്കുമ്പോഴാകുന്നു. അതാണ് അവന്റെ വ്യാഖ്യാനം. അത് അവൻ നിവൃത്തിയാക്കുമ്പോഴാകുന്നു. അവിടെയാണ് ദൈവത്തിന്റെ വ്യാഖ്യാനം. അത് അവൻ തന്റെ വചനത്തെ നിവൃത്തിയാക്കുമ്പോഴാകുന്നു. അവനത് നിങ്ങൾക്ക് വ്യാഖ്യാനം ചെയ്തു തരികയാണ്. അതിപ്രകാരമായിട്ട് ഒരിക്കലും ഒരു വെളിച്ചമുണ്ടാകാതെ ഇരുന്നിട്ട് അവൻ പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ, അപ്പോൾ വെളിച്ചമുണ്ടായി. അതിനാരുടെയും ഒരു വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല. എന്നാൽ നാം മനുഷ്യനിർമ്മിതമായ സമ്പ്രദായങ്ങൾ അതിൽ കൂട്ടിക്കലർത്തിയിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് വരയ്ക്കപ്പുറത്തായി പോകുന്നു. അതെല്ലായ്പ്പോഴും അപ്രകാരമായിരിക്കുന്നു. എന്നാൽ അത് എത്രമാത്രം അസാധാരണമായതായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിപ്പോഴും ചിന്തിക്കുന്നത്. അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. മസിഹ അവർ അവനെ കാണുന്നതിൽ എങ്ങനെ പരാജയപ്പെട്ടുപോയി. കാരണം അവനെ അറിഞ്ഞിരിക്കേണ്ടതായ അവരുടെ തന്നെ നേതാക്കന്മാർ തിരുവഴുത്തിൽ തഴക്കമുള്ളവരായിരിക്കേണ്ടവർ, തിരുവഴുത്തിൽ ഗ്രാഹ്യമുള്ളവരായിരിക്കേണ്ടവർ, അവർ ഈ മനുഷ്യനെ തരം താഴ്ത്തി കളഞ്ഞിട്ട് പറഞ്ഞു അവൻ നിയമാനുസൃതമായി ജനിച്ച കുട്ടിയല്ല, അവന്റെ തുടക്കം തന്നെ അതാകുന്നു, ഞങ്ങളത് വിശ്വസിക്കുകയില്ല. വർഷങ്ങൾക്ക് ശേഷവും ഞങ്ങളത് വിശ്വസിക്കുന്നില്ല. അവനൊരു കന്യകയാൽ ജനിച്ച പുത്രനാണെന്ന് പറയുന്നതിന്റെ ഉദ്ദേശത്തിനായി ഞങ്ങൾ മരിക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം, അതായത് യഹോവ ഇന്ന് ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ വരുവാനിരിക്കുന്ന കാലത്തെ മനുഷ്യർ അതുണ്ടെങ്കിൽ നാം ഇന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മരിക്കും. മൃഗത്തിന്റെ മുദ്ര വരുന്ന സമയത്ത് നിങ്ങൾക്കത് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ഈ രീതിയിൽ സുവിശേഷം പ്രസംഗിക്കാൻ പോലും അനുവാദമുണ്ടായിരിക്കില്ല. സഭകളുടെ ഏറ്റവും വലിയ ഒത്തൊരുമിക്കൽ വന്നു കഴിയുമ്പോൾ ലോകസഭാ സമിതിയിലേക്ക് അതിപ്പോൾ ക്രമത്തിലായിക്കൊണ്ടിരിക്കുകയും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സാക്ഷ്യം നിങ്ങളുടെ സ്വന്തം ജീവൻ കൊണ്ട് ഇതിനുവേണ്ടി കൊടുക്കേണ്ടി വരും. നിങ്ങളത് ഇപ്പോൾ വിശ്വസിച്ചിരിക്കണം. അവനെ അപ്പോൾ കുറ്റം വിധിച്ച ആ പുരോഹിതന്മാർക്ക് ഇന്ന് എഴുന്നേൽക്കാൻ കഴിയുമെങ്കിൽ അവനെ ശിക്ഷ വിധിക്കില്ലായിരുന്നു. എന്നാൽ നിങ്ങൾ പറയും ഞാൻ ആ സമയത്ത് അവിടെയായിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന ഇന്നതെല്ലാം ചെയ്യുമായിരുന്നു. ശരി, എങ്കിൽ അത് നിങ്ങളുടെ കാലമല്ലായിരുന്നു. എന്നാൽ ഇത് നിങ്ങളുടെ കാലമാകുന്നു. ഇതാകുന്നു ആ സമയം. നിങ്ങൾ പറഞ്ഞേക്കാം ശരി, അവനിവിടെ ആയിരുന്നെങ്കിലെന്ന്. വേദപുസ്തകം പറയുന്നു അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. അവൻ അനന്യനാകുന്നതിനാൽ അവനിവിടെയാകുന്നു. എന്നാൽ അവനിവിടെയാകുന്നു ലോകം പരിഷ്കാരത്തിലേക്ക് കൂടുതലായി പോയിക്കൊണ്ടിരിക്കുകയും കൂടുതൽ വിദ്യാഭ്യാസവുമായി കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവൻ ആത്മാവിന്റെ രൂപത്തിൽ ഇവിടെയായിട്ട് അതിനെ അവർക്ക് കൊല്ലാനോ മരണത്തിനിടാനോ കഴിയുകയില്ല. അവൻ ഒരിക്കൽ മരിച്ചു, അവന് വീണ്ടും മരിക്കാൻ കഴിയുകയില്ല. പാപത്തിനു വേണ്ടി ദൈവത്തിന് ജഡത്തിലായി മരിക്കേണ്ടത് അവന് ജഡത്തിലാകേണ്ടത് ആവശ്യമായിരുന്നു. എന്നാൽ ഈ സമയത്ത് അവൻ ഒരിക്കലും മരിക്കാൻ കഴിയില്ല, അത് പരിശുദ്ധാത്മാവാകുന്നു. ഇപ്പോൾ അവനെതിരായി അവർക്ക് ഈ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ ചിന്തിക്കാൻ കഴിയും? മറ്റൊരു കാര്യം, അവനവരുടെ യാതൊരു പദവികളിലും ചേരുകയില്ല എന്നുള്ളതാകുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം അതപ്പോഴും അവനെ ഒരു മോശമായ വ്യക്തിയാക്കി തീർത്തു. അവരുടെ സഭാസംഘടനയിൽ ചേരുകയില്ലായിരുന്നു, അവരുടെ പൗരോഹിത്യത്തിൽ ചേരുകയില്ലായിരുന്നു. കൂടാതെ അതുമായിട്ട് അവൻ ഒന്നും തന്നെ ചെയ്യാനില്ലായിരുന്നു. അതിനുശേഷം ഇതിനെല്ലാം പുറമെ അവർ പടുത്തുയർത്തി കൊണ്ടുവന്നതെല്ലാം അവൻ തകർത്തു കളയാൻ ശ്രമിച്ചു. അവൻ ദേവാലയത്തിലേക്ക് ചെന്നു. നാം അവനെ ഒരു സൗമ്യതയുള്ള മനുഷ്യൻ എന്ന് വിളിക്കുന്നു. അതവനായിരുന്നു. എന്നാൽ പലപ്പോഴും നാം സൗമ്യത എന്താണെന്നുള്ളതിനെ തെറ്റിദ്ധരിക്കുന്നു. അവനൊരു മനസ്സലിവുള്ള മനുഷ്യനായിരുന്നു. എന്നാൽ മനസ്സലിവ് എന്താണെന്നുള്ളതിനെ മനസ്സിലാക്കുന്നതിൽ നാം പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നു. അതൊരു മാനുഷിക സഹതാപമല്ല, മനസ്സലിവ് അനുകമ്പയല്ല. എന്നാൽ മനസ്സലിവ് എന്നത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നതാകുന്നു. അവൻ ആട്ടുവാതിൽക്കൽ ബെതസ്ത എന്നു പേരുള്ള കുളത്തിനരികിൽ കൂടി കടന്നുപോയി. അവിടെ വലിയൊരു കൂട്ടം ജനങ്ങൾ കിടന്നിരുന്നു. പ്രത്യേകിച്ച് എണ്ണമില്ലാത്ത വലിയൊരു കൂട്ടമായിരുന്നു. അവരിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം അവിടെ കിടന്നിരുന്നു. അവൻ എല്ലായ്പ്പോഴും ജനങ്ങളുടെ മേൽ മനസ്സലിവ് തോന്നിയിരുന്നു. അവനൊരു വ്യക്തിയുടെ അടുക്കൽ പോയി. അവൻ മുടന്തനോ കുരുടനോ വ്യാധി പിടിച്ചവനോ അതൊന്നുമായിരുന്നില്ല. ഒരുപക്ഷെ മൂത്രസന്ധിയുടെ കുഴപ്പമായിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും വൈകല്യമുണ്ടായിട്ട് മാനസിക വളർച്ച മുരടിച്ചവനായിരിക്കാം. 38 വർഷമായിട്ട് അവനതുണ്ടായിരുന്നു. അതവനെ ശല്യപ്പെടുത്തുകയോ അതവനെ കൊന്നുകളയുകയോ ചെയ്യാൻ പോയിരുന്നില്ല. അവനൊരു കിടക്കമേൽ കിടന്നിരുന്നു. അവനോട് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. അവനവനോട് പറഞ്ഞു, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു. നോക്കൂ, അവന് നടക്കാൻ കഴിയുമായിരുന്നു, അവന് കാണാൻ കഴിഞ്ഞു, അവന് ചുറ്റുമായി നടക്കാമായിരുന്നു. എന്നാൽ അവനൊരു ദുർബലനായിരുന്നു. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടന്ന് വീട്ടിലേക്ക് പോയിക്കൊള്ളുക. ആ കാര്യത്തിന്മേൽ യേശു ചോദ്യം ചെയ്യപ്പെട്ടു. കാരണം അതിനെക്കുറിച്ച് തിരുവെടുത്ത് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. അവൻ ജെഫേഴ്സൺ വില്ലയിലേക്ക് വന്ന് ഇന്ന് രാത്രിയിൽ അതുപോലെ തന്നെ ഒരു പ്രവൃത്തി ചെയ്താൽ അവർ അപ്പോഴും അവനെക്കുറിച്ച് സംസാരിക്കുമെന്നുള്ളതിൽ യാതൊരാശ്ചര്യവുമില്ല. എന്നാൽ ഓർക്കുക, അവൻ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി വന്നു. അത് ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ അത് വിശുദ്ധ യോഹന്നാൻ 5:19 നിങ്ങൾക്കതിന്റെ ഉത്തരം കിട്ടുന്നു. അവൻ പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഇപ്പോൾ അത് മോശയുടെ പ്രവചനമായ നിങ്ങളുടെ ദൈവമായ യഹോവ എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് വേണ്ടി ഉയർപ്പിക്കും എന്ന് പ്രവചിച്ചിരുന്നതിന്റെ യഥാർത്ഥ ന്യായീകരണമായിരുന്നുവെന്ന് അവർ അറിയേണ്ടിയിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചുവോ, അവൻ ഈ മനുഷ്യനെ കണ്ടപ്പോൾ അവൻ ചോദിച്ചു, അവൻ നീണ്ട സമയമായി ഈ അവസ്ഥയിലായിരുന്നുവെന്ന് യേശു അറിഞ്ഞിരുന്നു. നോക്കൂ, ഒരു പ്രവാചകനായിരിക്കെ അവൻ ആ മനുഷ്യനെ അവസ്ഥയിൽ കണ്ടിരുന്നു. അവൻ ആൾത്തിരക്കിനിടയിൽ കൂടെ ആ പ്രത്യേക വ്യക്തിയെ കണ്ടെത്തുന്നതുവരെ ആ ജനങ്ങളുടെ ഇടയിൽ കൂടി അവനെ തിരഞ്ഞുകൊണ്ട് അവൻ മുമ്പോട്ട് പോയിരുന്നു. അവൻ മുടന്തരെയും കുരുടരെയും വ്യാധി പിടിച്ചവരെയും ദുർബലരെയും കടന്നുപോയി. എന്നിരിക്കലും അവനൊരു മനസ്സലിവുള്ളവനായിരുന്നു. എന്നാൽ മനസ്സലിവ് ദൈവേഷ്ടം ചെയ്യുന്നതാകുന്നു. ഇപ്പോൾ നാം അവനെക്കുറിച്ച് കാണുന്നത് അവനവരുടെ യാതൊരു കാര്യങ്ങളിലും ചേർന്നിരുന്നില്ല. അവരുടെ പദവികളുമായിട്ട് അവൻ യാതൊന്നും ചെയ്യാനില്ലായിരുന്നു. അങ്ങനെ അവൻ ഒരു ബഹിഷ്കൃതനായിരുന്നു. അവന് യാതൊരു അതിനു പുറമെ അവനൊരു ദിവസം ദേവാലയത്തിലേക്ക് കടന്നിരുന്നു. ഒരു മനുഷ്യൻ അകത്തേക്ക് കടന്നു എന്നിട്ട് ദൈവത്തിന്റെ ആലയം ഇന്നത്തെ പോലെ മലിനമാക്കപ്പെട്ട് കിടക്കുന്നത് കാണുന്നതിനിടയായി. അവർ വിൽക്കുകയും വാങ്ങുകയും പൊൻവാണിഭ കച്ചവടം ചെയ്യുകയുമായിരുന്നു. അവനവരുടെ മേശകളെയും വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞു. അവൻ കയറുകൊണ്ട് ചമ്മട്ടിയുണ്ടാക്കി പൊൻവാണിഭ കച്ചവടക്കാരെ അടിച്ചു പുറത്താക്കി. അവൻ ദേഷ്യത്തോടെ അവരെ നോക്കിയിട്ട് പറഞ്ഞു, ഇതും എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, എന്റെ പിതാവിന്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്നു. നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് ദൈവകൽപ്പന വ്യർത്ഥമാക്കി കളയുന്നു. ഓ, അത് അതുപോലെ ഒരു കൂട്ടത്തിന് അവനെ വിശ്വസിക്കാൻ കഴിയുമോ? ഇല്ല ശ്രീമാൻ, അവർ ഇന്നത്തെ സമുദായങ്ങളുടെ മലിനമേറിയ ചളിക്കുണ്ടിൽ പന്നിയെ പോലെ കിടന്നുരുണ്ട് മറിഞ്ഞിട്ട് അവർ അത്രമാത്രം സഭാസംബന്ധമായി തണുത്തുറഞ്ഞു പോയിരിക്കുകയും അതത്രയുമായിട്ട് സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയുടെ പ്രകമ്പനങ്ങളെ അനുഭവിച്ചറിയാൻ കഴിയാതെയായിരിക്കുന്നു. സ്ത്രീക്ക് അവന്റെ വസ്ത്രത്തിന്റെ വെളുപ്പ് തൊട്ട് സൗഖ്യം പ്രാപിക്കാൻ കഴിഞ്ഞതിൽ യാതൊരു ആശ്ചര്യമില്ല. ഒരു മദ്യപിച്ച പടയാളിക്ക് അവന്റെ മുഖത്ത് തുപ്പിയിട്ട് യാതൊരു വീര്യവും അറിയാൻ കഴിഞ്ഞില്ല. അത് നിങ്ങൾ എങ്ങനെ അവനെ സമീപിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾ എന്തിനു വേണ്ടി നോക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടി നോക്കുന്നു എന്നുള്ളതിനെ അത് ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പോൾ നാം അവനെ ഇവിടെ നിൽക്കുന്നതായി കാണുന്നു. അവനെക്കുറിച്ച് ജനങ്ങൾക്ക് നേരത്തെ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. മുന്നറിയിപ്പ് പുരോഹിതന്മാർ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ട് പറഞ്ഞിരുന്നു, അവൻ അടുത്ത ശബത്തിൽ ഇവിടേക്ക് വരും. അവൻ വരുമ്പോൾ നിങ്ങൾ അവൻ പറയുന്നതിന് ചെവി കൊടുക്കരുത്. ഇപ്പോൾ നിങ്ങളൊരു പക്ഷെ അവിടെ ചെന്നിരിക്കാനിടയുണ്ട്. എന്നാൽ അവൻ പറയുന്ന യാതൊരു കാര്യത്തിനും നിങ്ങൾ ശ്രദ്ധ കൊടുക്കരുത്. കാരണം അവൻ നമ്മുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടവനല്ല, അവൻ പുറത്താക്കപ്പെട്ടവനാകുന്നു. അവന്റെ പക്കൽ കൂട്ടായ്മയുടെ കാർഡില്ല. അവന്റെ പക്കൽ ഒരു സഭാസമുദായത്തിന്റെ കടലാസ് പോലുമില്ല. അവന്റെ പക്കൽ ഇപ്രകാരമുള്ള യാതൊന്നും തന്നെയില്ല. അവൻ എന്താകുന്നു? ഒരു മരപ്പണിക്കാരന്റെ വീട്ടിൽ നിയമാനുസൃതമല്ലാതെ ജനിച്ച ഏതോ ഒരു വിശ്വാസവഞ്ചകനായ ഒരു ചെറുക്കനും അവന്റെ അമ്മ അവനെ അവർ വിവാഹിതരാകുന്നതിന് മുമ്പായി ഗർഭം ധരിക്കുകയും ചെയ്തിട്ട് അവർ ഇപ്പോൾ അതിനെ ഏതോ ചില അലൗകിക കാര്യങ്ങളുടെ അടിയിലായി മറയ്ക്കാൻ ശ്രമിക്കുകയുമാകുന്നു. ഞങ്ങൾക്കറിയാം, മസീഹ വരുമ്പോൾ അവൻ സ്വർഗത്തിന്റെ ഇടനാഴിയിലൂടെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഞങ്ങളുടെ മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നിട്ട് പറയും, കയ്യപ്പാവേ, ഇതാ ഞാൻ എത്തിയിരിക്കുന്നു. എന്നാൽ അവൻ അപ്രകാരം അത് ചെയ്യാതെ നാം അതിനെ കാണുന്നു. കാരണം വചനത്തിൽ അപ്രകാരം അത് എഴുതിയിരുന്നില്ല. അതൊരു മനുഷ്യനിർമ്മിതമായ സമ്പ്രദായമാണ് അവരെ കൊണ്ട് അത് വിശ്വസിക്കുന്നതിന് കാരണമാക്കിയത്. വചനം അവൻ വരുമെന്ന് പറഞ്ഞിരുന്ന പ്രകാരം തന്നെ അവൻ വരികയും ചെയ്തു. അങ്ങനെ അവൻ അവിടെ നിന്നുകൊണ്ട് തിരുവെഴുത്തെടുത്ത് വായിക്കുകയും അവരോട് ഇന്ന് ഈ തിരുവെഴുത്തിന് നിങ്ങളുടെ മുമ്പിൽ നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. അപ്പോഴും അവർ അവനെ കാണുന്നതിൽ അല്ലെങ്കിൽ അവനെ തിരിച്ചറിയുന്നതിൽ മറ്റുള്ള കാലങ്ങളിൽ അവർ ചെയ്ത പോലെ തന്നെ പരാജയപ്പെടുകയും ചെയ്തു. നോഹ പെട്ടകത്തിൽ കയറി വാതിലടച്ചു കഴിഞ്ഞപ്പോൾ അവൻ അതേ കാര്യം തന്നെ പറയാമായിരുന്നു. മോശിക്ക് പെട്ടകത്തിന്റെ ഏറ്റവും മുകളിലുണ്ടായിരുന്ന കിളിവാതിൽ തുറന്ന് സഭയെ നോക്കാൻ കഴിയുമായിരുന്നു. ഓർക്കുക, ദൈവം വാതിലടച്ചിരുന്നു. അങ്ങനെ അവന് പറയാൻ കഴിയുമായിരുന്നു, ഇന്ന് ഈ തിരുവെഴുത്ത് നിങ്ങളുടെ മുമ്പിൽ നിവൃത്തിയായിരിക്കുന്നു. എന്നാൽ അത് അപ്പോഴേക്കും അത്രമാത്രം താമസിച്ചു പോയിരുന്നു. അവൻ 120 വർഷത്തോളം അവൻ നിർമ്മിച്ചുകൊണ്ടിരുന്ന ആ പെട്ടകത്തിൽ അവരെ പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവരോട് പ്രസംഗിച്ചിരിക്കുകയും അവരോട് യഹോവായി പ്രകാരം അരുളി ചെയ്യുന്നു, മഴ പെയ്യാൻ പോകുകയാകുന്നു എന്നവരോട് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ അവർ നീണ്ട സമയം വരെ അതിനുവേണ്ടി കാത്തിരുന്നു. എന്നാൽ നോഹയ്ക്ക് നിഷ്പ്രയാസം പറയാൻ കഴിയുമായിരുന്നു, ഇന്ന് ഈ ദിവസം ഈ തിരുവെഴുത്ത് നിവൃത്തിയായിരിക്കുന്നു. മോശയ്ക്ക് അഗ്നിസ്തംഭം സീനായി പർവ്വതത്തിൽ ഇറങ്ങി വന്ന് അവന്റെ സാക്ഷ്യത്തിന് തെളിവ് നൽകിയ അതേ ദിവസം തന്നെ മോശയ്ക്ക് പറയാമായിരുന്നു, ഇന്ന് ഈ ദിവസം ഈ തിരുവെഴുത്ത് നിവൃത്തിയായിരിക്കുന്നു. മോശയ്ക്ക് നിങ്ങൾക്കറിയാമോ, അവൻ ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു, ഒരു പ്രവാചകനായിരുന്നു. അങ്ങനെ അവൻ വിളിക്കപ്പെട്ടിരിക്കെ, ഒരു പ്രവാചകനായിരിക്കെ, അവൻ അലൗകികമായ അനുഭവം ഉണ്ടാകേണ്ടത് ആവശ്യമായിരുന്നു. ഒരു പ്രവാചകനായിരിക്കേണ്ടതിന് അവന് ദൈവത്തെ മുഖാമുഖം കണ്ട് അവനുമായി സംസാരിക്കേണ്ടിയിരുന്നു. മറ്റൊരു കാര്യമെന്നത്, അവൻ എന്താണോ പറഞ്ഞിരുന്നത് അത് അവരുടെ മുമ്പിൽ നിവൃത്തിയായി, അല്ലെങ്കിൽ ആരും അവനെ വിശ്വസിക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് ഏതൊരു മനുഷ്യനും ഒരു മരുഭൂമിയുടെ പിന്നിൽ എവിടെയെങ്കിലും ദൈവത്തെ മുഖാമുഖം കണ്ട് അവനോട് സംസാരിക്കാതെ സ്വയം അവൻ ഇപ്രകാരം പറയുന്നതിനുള്ള യാതൊരു അവകാശവുമില്ല. അവിടെ അവൻ ദൈവവുമായി സ്വയം കണ്ടുമുട്ടുന്നു. ലോകത്തിലുള്ള യാതൊരു നിരീശ്വരവാദിക്കും അവനിൽ നിന്നത് വിശദീകരിച്ചു കളയാൻ കഴിയില്ല. അവൻ അവിടെയായിരുന്നിട്ട് അത് സംഭവിച്ചത് അവനറിയാം. എല്ലാ ക്രിസ്ത്യാനിക്കും അവരൊരു ക്രിസ്ത്യാനിയാണെന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും അവർ പറയുന്നതിന് മുമ്പേ ഈ അനുഭവം ഉണ്ടായിരിക്കണം. ഇത് നിങ്ങളുടെ സ്വന്തം അനുഭവമാകുന്നു. ഞാൻ എന്റെ അനന്തരവനോട് കുറച്ചു മുമ്പേ സംസാരിച്ചിരുന്നു. അവനൊരു കത്തോലിക്കക്കാരനായ കുട്ടിയാകുന്നു. അവൻ പറഞ്ഞു, ബില്ലമാവ, ഞാൻ എന്തെങ്കിലും കണ്ടുപിടിക്കുന്നതിനു വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടത്തും ഓടി നടന്നു. രാത്രികൾ തോറും ഈ യോഗം തുടങ്ങുന്നതിന് മുമ്പ് അവൻ കരയുകയായിരുന്നു. എന്നിട്ട് രാത്രികാലങ്ങളിൽ പ്രസംഗം നടക്കുമ്പോൾ അവൻ തെറ്റുകാരനാണെന്ന് അനുതപിച്ചുകൊണ്ട് വേദിയിലേക്ക് ഓടി വരുന്നതിനെ കുറിച്ച് അവൻ സ്വപ്നങ്ങൾക്ക് ശേഷം സ്വപ്നങ്ങൾ കണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, മെൽവിൻ, നീ എവിടെ പോകാൻ ശ്രമിച്ചാലും എത്ര സഭകൾ നീ ചേർന്നാലും എത്ര വിശുദ്ധ കന്യക മറിയാമയെന്ന് വിളിച്ചാലും അല്ലെങ്കിൽ ഇത്രയധികം അനുഗ്രഹങ്ങൾ മനുഷ്യനിൽ നിന്ന് ലഭിച്ചാലും അത് യാതൊരു കാര്യവും അർത്ഥമാക്കുന്നില്ല. നീ ദൈവത്തിന്റെ ആത്മാവിനാൽ വീണ്ടും ജനിച്ചിരിക്കണം. ആ ഒരൊറ്റക്കാര്യം മാത്രമേ മനുഷ്യഹൃദയത്തെ സന്തുഷ്ടമാക്കിയുള്ളൂ. അതിനെക്കുറിച്ച് എനിക്കറിയാം. ഇന്ന് വീണ്ടും ജനിക്കുന്നതിന് പകരമായി പ്രാസംഗികനുമായി വെറും ഒരു കൈപിടിച്ചു കുലുക്കലും നിങ്ങളുടെ പേര് പുസ്തകത്തിലിടുകയും ആകുന്നു. എന്നാൽ സ്നേഹിതരെ, അതൊരു മതസംഹിതയാകുന്നു, അതൊരു വേദപുസ്തക സത്യമല്ല. അതായിരുന്നപ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 2 ഇപ്രകാരം വായിക്കുമായിരുന്നു. പെന്തക്കോസ്തനാൾ വന്നപ്പോൾ പാസ്റ്റർ നടന്നു വന്നിട്ട് ജനങ്ങളുടെ കൈപിടിച്ചു കുലുക്കി. എന്നാൽ അത് പറയുന്നത് പെന്തക്കോസ്തനാൾ വന്നപ്പോൾ അത് സഭയുടെ ഉദ്ഘാടനമായിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അപ്രകാരമാണ് പരിശുദ്ധാത്മാവ് ആദ്യത്തെ പ്രാവശ്യം കടന്നു വന്നത്. അതിനുശേഷം തൊട്ട് അപ്രകാരം തന്നെയാണ് എല്ലായ്പ്പോഴും അത് വരുന്നതും. അവൻ മാറ്റമില്ലാത്ത ദൈവമാകുന്നു. ഇപ്പോൾ ജനങ്ങൾക്കത് ഇടർച്ചയുണ്ടാക്കുന്നു. അവർ പറയും അത് മറ്റൊരു ദിവസത്തേക്ക് വേണ്ടിയാകുന്നു. ശരിയെന്നാൽ അവൻ ഇന്നലെയും ഇന്നും എന്ന നീക്കം അനന്യനാകുന്നു. സഭ പരിശുദ്ധാത്മാവ് സ്വീകരിച്ചപ്പോഴെല്ലാം അതെല്ലായ്പ്പോഴും അവൻ ആദ്യം ചെയ്ത പോലെ തന്നെ പ്രവർത്തികൾ 2:38 മരുന്നുകുറിപ്പിനനുസരിച്ചായിട്ട് അതൊരിക്കലും മാറിയിട്ടില്ല, ഒരിക്കലും മാറുകയുമില്ല. അതൊരു രോഗത്തിന് ഡോക്ടർ മരുന്ന് കുറിച്ചു കൊടുക്കുന്നത് പോലെയാകുന്നു. അവനൊരു രോഗത്തിന് വേണ്ടി മരുന്ന് എഴുതി കൊടുക്കുന്നു. അതാണ് അവൻ ചെയ്യുന്നത്. അതേതെങ്കിലും ഒരു വ്യാജ മരുന്ന് കടക്കാരന്റെ അടുക്കൽ കൊണ്ടുപോയിട്ട് അവൻ അതിൽ കുറച്ചുകൂടി കൂടുതൽ മറുമരുന്ന് അതിനോട് ചേർത്തിട്ട് അതത്രയും ശക്തി കുറഞ്ഞതായി തീർന്നിട്ട് അത് യാതൊരു ഗുണവും ചെയ്യുകയില്ല. അവൻ അതിൽ കൂടുതലധികം വിഷം ചേർത്താൽ അത് നിങ്ങളെ കൊന്നുകളയും. അത് കൃത്യമായും ഡോക്ടർ പറയുന്നതിനനുസരിച്ചായിരിക്കണം. അതുകൊണ്ട് ഡോക്ടറിന്റെ മരുന്ന് കുറിപ്പ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടത് എപ്രകാരമാണെന്ന് പെന്തക്കോസ്ത ദിവസം ഡോക്ടർ ശിമോൻ പത്രോസിനാൽ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഒരു മരുന്ന് കുറിപ്പ് തരാം. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിനായി ഓരോരുത്തർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവീൻ. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഈ മരുന്ന് കുറിപ്പ് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ. ഇത് നിത്യമായ മരുന്ന് കുറിപ്പാകുന്നു. മോശയ്ക്ക് അനുഭവം ഉണ്ടായിരുന്നു. അവൻ മിസ്രയീം ദേശത്തേക്ക് ചെന്നിട്ട് ജനങ്ങളോട് പറയാൻ തുടങ്ങി, ഞാൻ അഗ്നിസ്തംഭത്തെ കണ്ടുമുട്ടിയിരിക്കുന്നു. അതൊരു കത്തുന്ന മുൾപ്പടർപ്പിലായിരുന്നു. അവൻ എന്നോട് ഞാനാകുന്നു എന്ന് നിങ്ങളോട് പറയുന്നതിനായി അരളി ചെയ്തിരിക്കുന്നു. നീ ചെല്ലുക, ഞാൻ നിന്നോട് കൂടെയിരിക്കും. നിന്റെ കയ്യിലുള്ള വടിയെടുത്ത് മിസ്രയീമിന് നേരെ ഉയർത്തിപ്പിടിക്കുക. നീ അപേക്ഷിക്കുന്നത് എന്തും നടന്നിരിക്കും എന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നു. ശരിയെന്നാൽ ഒരു പക്ഷേ ഏതെങ്കിലും പുരോഹിതൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു കാണും, അസംബന്ധമാകുന്നു. എന്നാൽ അവർ അതിന്റെ യഥാർത്ഥമായ കാര്യങ്ങൾ നടക്കുകയും നിവൃത്തിയാകുകയും ചെയ്ത് കണ്ടപ്പോൾ പിന്നെ അവർക്ക് കൂടുതൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാകുന്നു എന്നവർ അറിഞ്ഞു. അതിനുശേഷം മോശ അത് കണ്ടെന്ന് പറഞ്ഞിരിക്കുകയും അത് സത്യമാണെന്ന് സാക്ഷീകരിക്കുകയും ചെയ്തെങ്കിൽ പിന്നെ ദൈവം അത് സത്യമാണെങ്കിൽ അതിനെ തിരിച്ചറിഞ്ഞ് ആ മനുഷ്യന്റെ വാക്കുകളെ സത്യമാണെന്ന് ന്യായീകരിക്കുന്നതിന് ദൈവം ബാധ്യസ്ഥനാകുന്നു. അത് സത്യമാകുന്നു. യേശു ക്രിസ്തു അവിടെ നിന്നുകൊണ്ട് ഒരു ദിവസം തിരുവെഴുത്ത് വായിച്ചിട്ട് ഇന്ന് ഈ തിരുവെഴുത്ത് നിങ്ങളുടെ മുമ്പാകെ നിവൃത്തിയായിരിക്കുന്നുവെന്ന് പറഞ്ഞെങ്കിൽ ആ തിരുവെഴുത്ത് നിവൃത്തിയാക്കുന്നതിന് ദൈവം ബാധ്യസ്ഥനാകുന്നു. നാം ഇന്ന് രാത്രിയിൽ ഇവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, അതായത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നെന്നേക്കും അനന്യനാകുന്നു. ദൈവം അത് അപ്രകാരമാണെന്ന് തെളിയിക്കുന്നതിന് ബാധ്യസ്ഥനാകുന്നു. കാരണം അത് അവന്റെ വചനമാകുന്നു. ഇപ്പോൾ അതെന്ത് പ്രവർത്തിക്കും? അതിനുവേണ്ടി അത് വിശ്വസിക്കുന്നതിന് വിശ്വാസത്തെ എടുക്കേണ്ടിയിരിക്കുന്നു. അവന്റെ വചനത്തെ വിശ്വസിക്കുന്നതിന്, അതായത് അത് സത്യമാണെന്ന് വിശ്വസിക്കുന്നതിന് വിശ്വാസത്തെ എടുക്കേണ്ടി വരും. ശ്രദ്ധിക്കുക, മോശ ഇസ്രായേൽ മക്കളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ എന്താണ് നിവൃത്തിയായതെന്ന് നോക്കുക. അതോടൊപ്പം അവനെ പിന്തുടർന്ന എല്ലാവരും, അവനെ പിന്തുടരാതിരുന്നവർ മിസ്രയീമിൽ തന്നെ അവശേഷിച്ചു. എന്നാൽ മോശയെ പിന്തുടർന്നവർ, അവർ ചെങ്കടൽ മറികടന്ന് മരുഭൂമിയിലെത്തിയപ്പോൾ ദൈവം സീനായി പർവ്വതത്തിൽ ഇറങ്ങി വന്നു. ഓ അഗ്നിസ്തംഭം പർവ്വതത്തെ മുഴുവൻ അഗ്നിയിലാക്കുകയും ഒരു ശബ്ദം അതിൽ നിന്നും സംസാരിച്ചിട്ട് ദൈവം 10 കൽപ്പനകളെ അവർക്ക് നൽകുകയും ചെയ്തു. മോശയ്ക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് നടന്നു ചെന്നിട്ട് പറയാൻ കഴിയുമായിരുന്നു, ഇന്ന് ഈ ദിവസം അവന്റെ പ്രവാചകനായിട്ട് ഞാൻ നിങ്ങളോട് കൽപ്പിച്ച തിരുവെഴുത്ത് ഇതാ ഇവിടെ നിവൃത്തിയായിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ദൈവം കത്തുന്ന മുൾപ്പടർപ്പിൽ ഒരഗ്നിസ്തംഭമായിട്ട് എന്നെ കണ്ടുമുട്ടിയിരുന്നു. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, ഇതൊരടയാളമായിരിക്കും, നീ ഈ ജനങ്ങളെ നേരെ തിരികെ ഈ സ്ഥലത്തേക്ക് തന്നെ വീണ്ടും കൊണ്ടുവരും. അങ്ങനെ ദൈവം അവിടെ ഞാൻ നിങ്ങളോട് അവൻ വന്നിരുന്നു എന്ന് പറഞ്ഞിരുന്ന അതേ അഗ്നിസ്തംഭത്തിൽ ആ പർവ്വതത്തിന് മേലെയായി അങ്ങ് ദൂരെ തൂങ്ങിക്കിടന്നിരുന്നു. ഇന്ന് ഈ തിരുവെഴുത്ത് നിവൃത്തിയായിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് തെളിയിക്കുന്നതിന് ഇതാ അവൻ ഇവിടെയായിരിക്കുന്നു. ദൈവം നമുക്ക് ഇതുപോലെ ആത്മാർത്ഥതയും സത്യസന്ധനുമായ കൂടുതൽ മനുഷ്യരെ നൽകാനിടയാകട്ടെ. അവർ സത്യത്തെ പറയുകയും അതിനാൽ സർവശക്തനായ ദൈവത്തിന് അവന്റെ വചനം ഇപ്പോഴും സത്യമാണെന്ന് ാൻ കഴിയും. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി അവശേഷിക്കുന്നു. അവൻ എന്തുകൊണ്ടത് ചെയ്യുകയില്ല, അവനത് ചെയ്യുന്നതിന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. യോശുവയും അതേ കാര്യം തന്നെ പറഞ്ഞിരിക്കാനിടയുണ്ട്. അത് അവർ തിരികെ കാദേശ് ബർന്നിയയിൽ മരുഭൂമിയിൽ വളരെയധികം യാത്ര ചെയ്തതിനു ശേഷം എത്തിയപ്പോഴായിരുന്നു. ദൈവം പറഞ്ഞിരുന്ന പ്രകാരമുള്ള ദേശം തന്നെയാണോ അതെന്ന് അവർ സംശയിക്കുകയായിരുന്നു. എന്നാൽ ദൈവം അവരോട് അതൊരു നല്ല ദേശമാണെന്നും പാലും തേനും ഒഴുകുന്ന ദേശമാണെന്നും പറഞ്ഞിരുന്നു. യോശുവയും കാലേബും അവർ രണ്ടുപേർ മാത്രമായിരുന്നു അതിനുവേണ്ടി പുറപ്പെട്ടു പോയ 10 പേരിൽ അത് വിശ്വസിച്ചിരുന്നത്. അവർ തിരികെ വന്നപ്പോൾ അവരുടെ പക്കൽ തെളിവുണ്ടായിരുന്നു. അവരുടെ പക്കൽ ഒരു മുന്തിരിക്കുല ഉണ്ടായിട്ട് 2 ശക്തിയേറിയ മനുഷ്യരാൽ മാത്രം അത് വഹിക്കാൻ കഴിഞ്ഞിരുന്നു. യോശുവയും കാലേബും അവർക്ക് നേരെ അവിടെ നിന്നുകൊണ്ട് പറയാൻ കഴിയുമായിരുന്നു, ഇന്ന് ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു, അതൊരു നല്ല ദേശമാണെന്നുള്ളതിന്റെ തെളിവ് ഇതാ ഇവിടെയായിരിക്കുന്നു. തീർച്ചയായും എന്തുകൊണ്ടാണ് അതൊരു നല്ല ദേശമാണെന്നുള്ളതിന്റെ തെളിവ് അവിടെ ഉണ്ടായിരുന്നു. മിസ്രയീമിൽ ഇതുപോലെ ഒരു കാര്യം നിങ്ങൾക്ക് എവിടെ കിട്ടും? അവിടെ അങ്ങനെ യാതൊരു സ്ഥലവുമില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു. അവൻ അതേ കാര്യം തന്നെ പറയാമായിരുന്നു. അതായത് അവൻ എരിഹോവിന്റെ മതിലുകൾ അവർ 7 വട്ടം 7 ദിവസം 7 പ്രാവശ്യം ഒരു ദിവസം അതിന് ചുറ്റുമായി നടന്നു കഴിയുമ്പോൾ അത് വീണുപോകുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിരുന്നു. അങ്ങനെ അവർ അവസാനത്തെ വട്ടം അതിന് ചുറ്റുമായി മാർച്ച് ചെയ്ത് നടന്നപ്പോൾ മതിലുകൾ ഇടിഞ്ഞു വീണു. യോശുവയ്ക്ക് അവിടെ നിന്നുകൊണ്ട് പറയാൻ കഴിയുമായിരുന്നു, ഈ ദിവസം യഹോവയുടെ സൈന്യത്തിന്റെ മുഖ്യ സേനാധിപതി ആഴ്ചകൾക്ക് മുമ്പേ എന്നോട് ഇതുപോലെ സംഭവിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു. മതിലുകൾ അതാ അവിടെ നിലം പതിച്ചു കിടക്കുന്നു. വരൂ, നമുക്ക് ചെന്നത് കൈവശമാക്കാം. ഇത് നമുക്ക് അവകാശപ്പെട്ടതാകുന്നു. ഇന്ന് ഈ തിരുവെഴുത്ത് നിവൃത്തിയായിരിക്കുന്നു. എത്ര അത്ഭുതകരമായിരിക്കുന്നു! ദൈവത്തിന്റെ ജനങ്ങൾ ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടി നിന്നിരുന്നു. ഇസ്രായേൽ ദേശം കൈവശമാക്കാൻ പോകുമ്പോൾ നദിക്കരയിൽ അത് കവിഞ്ഞൊഴുകിയിരുന്നു. അവരെങ്ങനെയാണ് അത് ചെയ്യാൻ പോകുന്നത്? അത് ഏപ്രിൽ മാസമായിരുന്നു. യഹൂദിയിൽ മഞ്ഞുരുകുന്നതിന്റെ കാരണത്താൽ ജലപ്രളയം വന്നുകൊണ്ടിരുന്നു. ഓ, അത് കണ്ടിട്ട് അവരുടെ ദൈവം എന്തൊരു സാധുവായ സേനാധിപതിയായിട്ട് തന്റെ ജനങ്ങളെ ഏപ്രിൽ മാസം യോർദാൻ ഏറ്റവും കൂടുതൽ കര കവിഞ്ഞൊഴുകുന്ന സമയത്ത് അവരെ അവിടെ കൊണ്ടുവന്നിരിക്കുന്നു. പലപ്പോഴും എന്റെ പക്കൽ സമയമുണ്ടായിരുന്നെങ്കിൽ എനിക്കിവിടെ നിർത്താൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ചെറിയ നിർദ്ദേശം തരാൻ കഴിയുമായിരുന്നു. ചിലപ്പോൾ നിങ്ങൾ പുറത്തെവിടെയെങ്കിലും അർബുദ രോഗവുമായിട്ടിരിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു രോഗവുമായിട്ടായിരിക്കാം. നിങ്ങൾ വിചാരിക്കും, എന്തുകൊണ്ട് ഞാൻ ഒരു ക്രിസ്ത്യാനിയായിരിക്കെ ഈ രീതിയിലാകേണ്ടിയിരിക്കുന്നു? ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം? പലപ്പോഴും ദൈവം കാര്യങ്ങളെ നിങ്ങൾക്ക് ചുറ്റുമായി അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നിങ്ങൾക്ക് യാതൊന്നും കാണാൻ കഴിയാത്ത വിധം അത്രമാത്രം ഇരുട്ടാക്കി കളയുകയും എന്നിട്ട് അവൻ കടന്നുവന്ന് അതിൽ കൂടെ നിങ്ങൾക്ക് വേണ്ടി ഒരു വഴിയൊരുക്കുകയും അതിനാൽ നിങ്ങൾക്ക് പറയാൻ കഴിയും, അവൻ ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്ത ഈ തിരുവെഴുത്ത് ഇന്ന് നിവൃത്തിയായിരിക്കുന്നു. അവൻ എബ്രായ മക്കളെ നേരെ എരിയുന്ന തീച്ചുളയിലേക്ക് നടന്നു പോകുന്നതിനിടയാക്കി. അവർ പറഞ്ഞു, ഈ എരിയുന്ന തീച്ചുളയിൽ നിന്നും ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കുന്നതിന് കഴിവുള്ളവനാകുന്നു. എന്നാൽ എങ്ങനെയായാലും നിങ്ങളുടെ ബിംബത്തിന് മുമ്പിൽ ഞങ്ങൾ തലകുനിക്കില്ല. അവർ അതിൽ നിന്നും പുറത്തു വന്നപ്പോൾ അവരുടെ മേൽ തീച്ചുളയുടെ മണം അവരുടെ മേലായിരുന്നു. അല്ല, തീച്ചുളയുടെ യാതൊരു മണവും അവരുടെ മേലില്ലായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. അവർക്കത് പറയാൻ കഴിയുമായിരുന്നു, ഇന്ന് ഈ തിരുവെഴുത്ത് നിവൃത്തിയായിരിക്കുന്നു. ദാനിയേൽ സിംഹങ്ങളുടെ ഗുഹയിൽ നിന്നും പുറത്തു വന്നപ്പോൾ അവനും അതേ കാര്യം തന്നെ പറയാൻ കഴിയുമായിരുന്നു. യോഹന്നാൻ സ്നാപകൻ 400 വർഷത്തെ പൌരോഹിത്യ ഉപദേശങ്ങൾക്ക് ശേഷം ആ സമയത്ത് സഭയൊരു കുഴഞ്ഞ അവസ്ഥയിലായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അവൻ യോർദാനിലെ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവന് നേരെ ആ നദിക്കരയിൽ നിന്നുകൊണ്ട് പറയാൻ കഴിയുമായിരുന്നു, ഇന്ന് ഈ തിരുവെഴുത്തിന് യെശയ്യാവ് 40 നിവൃത്തിയായിരിക്കുന്നു. എനിക്ക് എപ്രകാരം ഇവിടെ നിർത്തിയിട്ട് ആ പുരോഹിതൻ എന്നോട് പറഞ്ഞത് എന്തായിരുന്നു എന്ന് പറയാൻ കഴിയും? അദ്ദേഹം പറഞ്ഞു, മകനെ, നീ സന്ദേശം ഒരിക്കലും അവസാനിപ്പിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, ഇപ്പോഴും മുമ്പോട്ട് പോകുന്നു. അദ്ദേഹം ചോദിച്ചു, ആ പെന്തക്കോസ്റ്റുകാർ ഇത് കാണുന്നില്ല എന്ന് അർത്ഥമാക്കുന്നുവോ? ഞാൻ പറഞ്ഞു, കാണുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാനത് കാണുന്നു. ഒരു കത്തോലിക്കക്കാരനായ പുരോഹിതന് പോലും കാണാം. അദ്ദേഹം പറഞ്ഞു, നീ എന്തുകൊണ്ട് തുടരുന്നില്ല? ഞാൻ പറഞ്ഞു, ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ, ഞാനത് കാണുന്നു. ഏകദേശം ആ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവോടെ യോഗത്തിൽ സന്നിഹിതയായിരുന്ന അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മേൽ വീഴുകയുണ്ടായി. അവർ എഴുന്നേറ്റിട്ട് അന്യഭാഷയിൽ സംസാരിക്കുകയും പ്രസംഗപീഠത്തിൽ ഞാനും ആ പുരോഹിതനും സംസാരിച്ചു കൊണ്ടിരുന്ന അതേ കാര്യം തന്നെ വ്യാഖ്യാനം കൊടുക്കുകയും ചെയ്തു. ആ സഭ മുഴുവനും ആ സ്ഥലം മുഴുവനും ഒരു വലിയ മുഴക്കത്തിലേക്ക് പോയി. അത് ഓറൽ റോബർട്സിന്റെ കഴിഞ്ഞ ആഴ്ചത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയ്ക്ക് മുമ്പുള്ള ആഴ്ചത്തെ സമ്മേളനത്തിലേക്ക് അതെടുത്തുകൊണ്ട് പോകുകയും അത് സമ്മേളനത്തിലെ സംസാര വിഷയമാകുകയും ചെയ്തു. എപ്രകാരം ആ പുരോഹിതനും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനടിയിലായിട്ട് അവിടെ സന്നിഹിതയായിരുന്ന ഒരു സ്ത്രീയിൽ കൂടി അത് വെളിപ്പെടുത്തുകയും അവർ അദ്ദേഹത്തിന്റെ സഹോദരിയായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. അത് പ്രസംഗപീഠത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളായിരുന്നിട്ട് ആ മറഞ്ഞു കിടന്നിരുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ടുവരികയും ചെയ്തു. നാം ജീവിക്കുന്ന ഈ നാഴികയിൽ ഇന്ന് ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു. ഇന്ന് ഈ ദിവസം സന്ധ്യാസമയത്തെ വെളിച്ചം വന്നിരിക്കുകയും നാം അത് കാണുന്നത് പരാജയപ്പെട്ടു പോവുകയും ചെയ്തു. ശ്രദ്ധിക്കുക, യോഹന്നാൻ പറഞ്ഞു, ഇന്ന് ഈ ദിവസം ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാകുന്നു. അത് യെശയ്യ പ്രവാചകൻ അരുളിച്ചെയ്ത പ്രകാരമാകുന്നു, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവീൻ. അവർക്കത് മനസ്സിലായില്ല. അവർ ചോദിച്ചു, ഓ നീ യേശുവാണോ, നീ ക്രിസ്തുവാണോ? അതാണ് ശരി. അവൻ പറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല. അവൻ പറഞ്ഞു, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല. എന്നാൽ അവൻ പറഞ്ഞു, അവൻ നിങ്ങളുടെ മധ്യം എവിടെയോ നിൽക്കുന്നു, കാരണം അവൻ അവിടെ ഉണ്ടായിരിക്കുമെന്ന് അവന് തീർച്ചയായിരുന്നു. അവൻ അവന്റെ ദിവസത്തിൽ എത്തിയിരിക്കും, കാരണം അവന് മശിഹായെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് ദൈവം അവനോട് പറഞ്ഞിരുന്നു. ഒരു ദിവസം ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ അതുവഴി കടന്നു വരികയും അവന്റെ തലയുടെ മേൽ വെളിച്ചം പോലെ ഒരു അടയാളം അവൻ കാണുകയും ചെയ്തു. അപ്പോൾ അവൻ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇന്ന് ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു. തീർച്ചയായും പെന്തക്കോസ്റ്റ് നാളിലെ പ്രകാരം പത്രോസ് എഴുന്നേറ്റിട്ട് അവരുടെ തിരുവെഴുത്തായ യോവേൽ 2:38 ഉദ്ധരിക്കുകയുണ്ടായി. അപ്പോൾ ആ ജനങ്ങളെല്ലാവരും കൂടി അവരെ പരിഹസിക്കുകയായിരുന്നു. അവരുടെ സ്വന്തം ഭാഷയിൽ അവർക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവർ മറ്റെന്തോ പുലമ്പുകയായിരുന്നു. തിരുവെഴുത്ത് അതിനെ പിളർന്നിരിക്കുന്ന നാവുകൾ എന്ന് പറയുന്നു. പിളർന്ന എന്ന് വെച്ചാൽ ഭാഗിച്ച നാവുകൾ എന്നായിട്ട്. യാതൊന്നും പറയാതെ വെറുതെ ഒരു പുലമ്പൽ മാത്രമാകുന്നു. ഒരു കൂട്ടം മദ്യപിച്ച ആളുകളെ പോലെ ചുറ്റുമായി ഓടിയിരുന്നു. അവരെല്ലാം കൂടി പറഞ്ഞു, കൊള്ളാം, ഈ ജനങ്ങൾ മദ്യപിച്ചവരാകുന്നു. അവരെ നോക്കൂ, അവർ പെരുമാറുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. എപ്രകാരം അവരുടെ പുരുഷന്മാരും സ്ത്രീകളും പെരുമാറുന്നത് നോക്കൂ. അവർ ക്രമം തെറ്റിയവരാകുന്നു എന്ന് ആ സമയത്തെ മതവിശ്വാസികളുടെ കൂട്ടം അവരെക്കുറിച്ച് പറഞ്ഞു. പത്രോസ് അവരുടെ മധ്യ എഴുന്നേറ്റിട്ട് അവരോട് പറഞ്ഞു, യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ, നിങ്ങൾ ഊഹിക്കുന്ന പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3 നേരമേ ആയിട്ടുള്ളൂവല്ലോ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്തതത്രേ. അതെന്തെന്നാൽ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. ഇന്ന് ആ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു. തീർച്ചയായും ലൂഥർ ശരിയായ സമയത്തായിരുന്നു, വെസ്ലിയും ശരിയായ സമയത്തായിരുന്നു, പെന്തക്കോസ്തും ശരിയായ സമയത്തായിരുന്നു, യാതൊന്നും അസ്ഥാനത്തല്ലായിരുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് നാം ഇപ്പോൾ ജീവിക്കുന്ന സമയത്തെയും കാലത്തെയും ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനവുമായിട്ട് പരിഗണിക്കാൻ ആവശ്യപ്പെടുകയാണ്. മറ്റുള്ള കാലഘട്ടങ്ങളിൽ ഇന്ന് ഈ തിരുവെഴുത്ത് എന്ന് മനുഷ്യർക്ക് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഈ ദിവസത്തേക്കുള്ള തിരുവെഴുത്തിനെ കുറിച്ച് എന്താകുന്നു? ഈ ദിവസത്തേക്ക് എന്താണ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്? നാം നിൽക്കുന്നത് എവിടെയാണ്? ഘടികാരം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ശാസ്ത്രീയ ഘടികാരം അർദ്ധരാത്രിക്ക് 3 മുമ്പ് എന്ന് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം ജീവിക്കുന്ന നാഴിക എന്താകുന്നു? ലോകം അതിന്റെ പടപടപ്പിലാകുന്നു, സഭ അതിന്റെ വഷളത്തിന്റെ കിടപ്പയിലാകുന്നു. അവിടെ ആർക്കും ആരും എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ദിവസത്തിന്റെ ഏത് സമയമാകുന്നു ഇത്? ഈ ദിവസത്തേക്കുള്ള തിരുവെഴുത്തിനെ കുറിച്ച് എന്ത് പറയുന്നു? സഭയുടെ അവസ്ഥകൾ, അല്ലെങ്കിൽ ഇന്നത്തെ സഭയുടെ അവസ്ഥകൾ. ലോകത്തിൽ രാഷ്ട്രീയം, നമ്മുടെ ലോക സമ്പ്രദായം അതിന് കഴിയാവുന്നിടത്തോളം അഴുകിക്കഴിഞ്ഞിരിക്കുന്നു. ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, ഞാനൊരു ക്രിസ്ത്യാനിയാകുന്നു. അതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനുള്ള യാതൊരു തൊഴിലുമില്ല. എന്നാൽ അവ രണ്ടു പക്ഷത്തു നിന്നും അഴുകിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരിക്കൽ വോട്ട് ചെയ്തു, അത് ക്രിസ്തുവിനായിരുന്നു. എനിക്ക് ജയിക്കേണ്ടത് ആവശ്യമാകുന്നു. പിശാച് എനിക്കെതിരായിട്ട് വോട്ട് ചെയ്തു, ക്രിസ്തു എനിക്ക് പക്ഷമായിട്ട് വോട്ട് ചെയ്തു. ഞാനത് ഏത് രീതിയിൽ വോട്ടിടുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ അവന്റെ മേൽ അതിട്ടു എന്നുള്ളതിൽ ഞാൻ സന്തുഷ്ടനാകുന്നു. ലോകം അവർക്ക് തോന്നുന്നത് എന്തും പറഞ്ഞുകൊള്ളട്ടെ, ഞാനിപ്പോഴും അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു എന്ന് വിശ്വസിക്കുന്നു. അവനത് തെളിയിക്കും, അവൻ തീർച്ചയായും ചെയ്യും. തീർച്ചയായും കുറ്റകൃത്യങ്ങളുടെ വർധന, യുവാക്കളുടെ കുറ്റകൃത്യങ്ങൾ, ഒരിക്കൽ ഭൂമിയുടെ പുഷ്പമായിരുന്ന നമ്മുടെ രാജ്യത്തെ നോക്കുക. സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനത്തിൽ അവിടെ പിന്നിലായി നമ്മുടെ മഹത്തായ ജനാധിപത്യം രൂപം പ്രാപിച്ചിരുന്നു. സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രഖ്യാപനം ഒപ്പിടുകയും നമുക്കൊരു ജനാധിപത്യം ഉണ്ടാകുകയും ചെയ്തു. നമ്മുടെ മഹാന്മാരായ പൂർവ്വപിതാക്കന്മാരും അവർ ചെയ്ത കാര്യങ്ങളും, അങ്ങനെ നമുക്കൊരു മഹത്തായ രാഷ്ട്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അവൾ ഇന്ന് അഴുകുകയും തകർന്നു വീഴുകയും കുലുങ്ങുകയും കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയുമാകുന്നു. ജനങ്ങളുടെ മേൽ കൂടുതൽ നികുതി ചുമത്തി അവരുടെ ശത്രുക്കളുമായി കൂട്ടുകെട്ട് വാങ്ങിക്കുന്നതിനായി അങ്ങ് ദൂരേക്ക് പണമുണ്ടാക്കി അയച്ചു കൊടുക്കുന്നത് നമ്മുടെ തന്റെ മുഖത്തേക്ക് തിരിച്ചടിയാകുന്നു. ഒരു ലോകമഹായുദ്ധം, രണ്ട് ലോകമഹായുദ്ധം, അങ്ങനെ ഇപ്പോൾ മൂന്നാമത്തേതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും രാഷ്ട്രീയം അഴുകിയിരിക്കുകയും ദുഷിച്ചിരിക്കുകയും അടുത്തട്ട് വരെ ദ്രവിച്ചിരിക്കുകയുമാകുന്നു. അത് കൃത്യമായി മത്തായി 24 പറഞ്ഞിരിക്കുന്നത് പോലെ ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കും. നമുക്കതിപ്പോൾ പരിഗണിക്കാം. ശരി, മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, അത് ശാസ്ത്രീയ ഗവേഷണത്തിന്റെ അഭിവൃദ്ധിയാകുന്നു. ഇപ്പോൾ ഒരുവട്ടം എന്റെ വല്യപ്പൂപ്പൻ എന്റെ വല്യമ്മൂമ്മയെ കാണാൻ ഒരു കാളവണ്ടിയിൽ പോയിരുന്നു. ഇപ്പോൾ അത് ഒരു ജെറ്റ് വിമാനത്തിൽ അല്ലെങ്കിൽ ആകാശത്തിൽ ഒരു ഭ്രമണപഥത്തിൽ തന്നെയായിട്ട് പുറമെ ശൂന്യാകാശത്താകുന്നു. ഇതൊരു മഹത്തായ കാര്യമാകുന്നു. എങ്ങനെ? ആര് പറഞ്ഞു? ദാനിയേൽ 12:4 പറയുന്നു, അന്ത്യനാളുകളിൽ ജ്ഞാനം വർദ്ധിക്കും. നാം ജീവിക്കുന്ന നാഴിക നാം ഇപ്പോൾ കാണുന്നു. ഇപ്പോൾ ലോകത്തിന്റെ അവസ്ഥയും ശാസ്ത്രത്തിന്റെ അവസ്ഥയും ശ്രദ്ധിക്കുക. കൂടാതെ വീണ്ടും ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ സമ്പ്രദായത്തെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് നിഷേധിക്കാൻ ശ്രമിക്കരുത്. എന്റെ പക്കൽ പത്രങ്ങളിൽ നിന്നുള്ള കുറിപ്പുകളുണ്ട്. നമ്മുടെ സഭയിലും നമ്മുടെ വിദ്യാലയങ്ങളിലും ലൈംഗികതയെക്കുറിച്ച് പഠിപ്പിക്കുകയും യൗവനക്കാരായ വിദ്യാർത്ഥികൾക്ക് തമ്മിൽ മറ്റൊരാളോട് ലൈംഗിക ബന്ധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ട് അത് ലോകത്തിൽ അവർക്ക് ഇണചേരാൻ കഴിയുമോ എന്ന് കാണുന്നതിന് വേണ്ടിയാകുന്നു. അതെ ശ്രീമാൻ, നമ്മുടെ പൌരോഹിത്യത്തിൽ അതിനെക്കുറിച്ച് എന്താകുന്നു? ഇന്ന് രാത്രിയിൽ എനിക്ക് പത്രത്തിൽ നിന്നും ഒരു കുറിപ്പ് കിട്ടിയിരുന്നു. കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചലസിൽ നിന്നും അവിടെയുള്ള ഒരു കൂട്ടം പുരോഹിതന്മാർ, ബാപ്റ്റിസ്റ്റും പ്രസ്ബിറ്റേറിയൻകാരുമായ ശുശ്രൂഷകർ ഒരു കൂട്ടം സ്വർഗ്ഗഭോഗികളെ കൊണ്ടുവന്ന് സ്വർഗ്ഗപ്രേമം അഭ്യസിപ്പിച്ചിട്ട് അവരെ ദൈവത്തിനുവേണ്ടി നേടിയെടുക്കാനായി അവർ ശ്രമിക്കുകയായിരുന്നു എന്നവർ പറഞ്ഞിരുന്നു. അതൊരു സ്വർഗ്ഗഭോഗി ഈ നാഴികയുടെ ശാപങ്ങളിലൊന്നായിരിക്കുമ്പോളാകുന്നു. അങ്ങനെ നിയമം അവരെ കയ്യിലെടുക്കുകയും ചെയ്തു. ഇപ്പോൾ നാം എവിടെയാകുന്നു? നമ്മുടെ മുഴുവൻ സമ്പ്രദായവും നമുക്ക് കീഴിലായി അഴുകിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കയിൽ മൊത്തമായി സ്വവർഗ്ഗഭോഗികളുടെ വർദ്ധനവ് കഴിഞ്ഞ വർഷത്തേതിലും 20 അല്ലെങ്കിൽ 30% കൂടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നു. അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. പുരുഷൻ പുരുഷനുമായി ജീവിച്ചിട്ട് അത് കൃത്യമായും സോദോമിൽ അവർ ചെയ്ത പോലെ തന്നെയായിരിക്കുന്നു. കുറ്റകൃത്യങ്ങളുടെ വർദ്ധന, യുവാക്കളുടെ കുറ്റകൃത്യങ്ങൾ, നാം ജീവിക്കുന്നത് ഏത് നാഴികയിലാകുന്നു? ഇന്ന് ഈ ദിവസം ഈ പ്രവചനത്തിന്റെ വചനം നിവൃത്തിയായിരിക്കുന്നു. മതവിശ്വാസങ്ങളുടെ ലോകം, സഭ തന്നെ സ്വയം, സഭ വിളിച്ചു പുറത്താക്കപ്പെട്ട സഭ, നാം അതിനെ വിളിച്ചു പുറത്താക്കപ്പെട്ട സഭയെന്ന് വിളിക്കുന്നു. അത് അവസാനത്തെ സഭാ കാലഘട്ടമായ പെന്തിക്കോസ്റ്റ് കാലഘട്ടമായിട്ട് അതെവിടെയാകുന്നു? തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്ന പ്രകാരം അത് ലാവോദിക്കയാകുന്നു. ഇന്നവർ അഴികളെ നിലത്താക്കിയിരിക്കുന്നു. അവരുടെ സ്ത്രീകൾ അർദ്ധ വസ്ത്രധാരികളാകുന്നു. അവരുടെ പുരുഷന്മാർ, അതൊരു ഭയങ്കരമായ കാര്യമാകുന്നു. അവരിൽ ചിലർ, അവരുടെ മൂപ്പന്മാരുടെ സമിതിയിലുള്ളവർ 3 അല്ലെങ്കിൽ 4 വട്ടം വിവാഹം കഴിച്ചവരും അതുപോലെയുള്ള കാര്യങ്ങളുമെല്ലാമാകുന്നു. അവർ ഇതുപോലെ തരംതാഴ്ത്തി കളയാൻ ഇടയാക്കിയിട്ട് അഴിമതി അകത്ത് കടന്നു വരികയും ചെയ്തു. കാരണം അവർ സമിതികൾ ഒരുക്കിയിട്ട് ലോകവുമായിട്ട് അവരുടെ സ്ഥാനത്തെ എടുത്തിരിക്കുന്നു. കൂടാതെ അവർക്കുണ്ടായിരുന്നതിലും വെച്ച് ഏറ്റവും നന്നായി കെട്ടിടങ്ങൾ ഇന്ന് അവർക്കുണ്ടായിരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ അവയിലൊന്ന് പണിയുന്നത് $50 ഓഡിറ്റോറിയമാകുന്നു. $50 പെന്തക്കോസ്റ്റുകാർ 25 വർഷങ്ങൾക്ക് മുമ്പ് ഒരു തമ്പയർ മടിച്ചുകൊണ്ട് ഒരു മൂലയ്ക്കായി അവർ കിടന്നിരുന്നു. അവർ പറയുന്നു, ഞങ്ങൾ, കാരണം വെളിപാടിന്റെ 3 തിരുവെഴുത്ത് പറയുന്നു, നീ ധനവാൻ, അത് പറയുന്നു, ഞാൻ ധനവാൻ, ഞാനൊരു രാജ്ഞിയെപ്പോലെ ഇരിക്കുന്നു, എനിക്ക് യാതൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമെന്ന് അറിയാതെയും ഇരിക്കുന്നു. ഇന്ന് ഈ തിരുവെഴുത്ത് നിങ്ങളുടെ മുമ്പിൽ നിവൃത്തിയായിരിക്കുന്നു. ആമേൻ. ആമേൻ എന്ന് വെച്ചാൽ അങ്ങനെയാകട്ടെ എന്ന് അർത്ഥമാകുന്നു. ഞാൻ എന്നെ തന്നെ അങ്ങനെയാകട്ടെ എന്നാക്കുകയല്ല, എന്നാൽ ഇത് സത്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നർത്ഥമാക്കുന്നു. ഇന്ന് ഈ തിരുവെഴുത്ത് നിവൃത്തിയായിരിക്കുന്നു. പെന്തക്കോസ്റ്റ് സഭ ഇന്ന് ലാവോദിക്കയുടെ അവസ്ഥയിലാകുന്നു. ഓ, അവർ ഇപ്പോഴും സംഗീതത്തിന്റെ താളം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചാടുകയും ഒച്ചവെക്കുകയും അങ്ങനെയെല്ലാമായി തുടരുന്നു. സംഗീതത്തിന്റെ താളം നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അവരിൽ ചിലർ താളം വെച്ച് പാടി അതിനെ ക്രിസ്തുമതമെന്ന് വിളിക്കുകയും അങ്ങനെ അത് നിൽക്കുമ്പോൾ എല്ലാ മഹത്വവും പോയിക്കഴിഞ്ഞിരിക്കും. അതെ, അതൊരു യഥാർത്ഥ ദൈവസ്തുതിയാണെങ്കിൽ ഈ ലോകത്തിൽ അതിനെ നിർത്തുവാൻ അത്രയും ചൂളമിളിയോ അത്രയും ശക്തിയോ ഇല്ല. അത് യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന് വരുമ്പോൾ അതിനെ സംഗീതം കൊണ്ട് തോൽപ്പിച്ചു കളയാൻ പറ്റുകയില്ല. അതിനുവേണ്ടി ദൈവത്തിന്റെ ആത്മാവ് അതിന്മേൽ വരേണ്ടതായിട്ടുണ്ട്. അതാണ് അതിനെ അത് ചെയ്യിക്കുന്നത്. അവർ അത് പണ്ടേ മറന്നു കഴിഞ്ഞിരിക്കുന്നു. കാരണം അവർ പരിശുദ്ധാത്മാവിന്റെ ദാനത്തെ അന്യഭാഷ സംസാരിക്കുന്നത് ആദ്യത്തെ തെളിവായി തരംതിരിച്ചിരിക്കുന്നു. ഞാൻ പിശാചിക്കളും മന്ത്രവാദികളും അന്യഭാഷ സംസാരിച്ച് കേട്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനമായിട്ട് നിങ്ങളുടെ ഉള്ളിലാകുന്നു. അത് സ്വയം ആ വചനത്തെ സ്വീകരിക്കുന്നതിൽ കൂടെ അതിനെ തിരിച്ചറിയുന്നു. അതിനു പുറമെ അത് പരിശുദ്ധാത്മാവായിരിക്കാൻ കഴിയുകയില്ല. അത് പരിശുദ്ധാത്മാവാണെന്ന് പറഞ്ഞിട്ട് ആ വേദപുസ്തകത്തിലെ ഒരു വചനത്തെ പോലെ നിഷേധിക്കുകയാണെങ്കിൽ അതിന് പിന്നെ പരിശുദ്ധാത്മാവായിരിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതിന്റെ തെളിവ് അതാകുന്നു. മറ്റൊരു മഹത്തായ അടയാളത്തെ ശ്രദ്ധിക്കുക. യഹൂദന്മാർ അവരുടെ സ്വന്തം നാട്ടിലെത്തിയിരിക്കുന്നു. അവരുടെ സ്വന്തം ദേശം, അവരുടെ സ്വന്തം കാശും ഐക്യരാഷ്ട്രങ്ങളിലെ ഒരു അംഗവുമാകുന്നു. അവർക്ക് അവരുടെ സ്വന്തമായ സേനയുണ്ട്. അവർക്ക് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ടുണ്ട്. അവരവരുടെ സ്വന്തം ദേശത്തായിരിക്കുന്നു. അതിനെക്കുറിച്ച് യേശു പറഞ്ഞു, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അവർ അവിടെ എത്തിയിരിക്കുന്നു. നേരെ തിരികെ അവരുടെ ദേശത്തെത്തിയിരിക്കുന്നു. ഇന്ന് ഈ തിരുവെഴുത്ത് നിവൃത്തിയായിരിക്കുന്നു. യഹൂദന്മാർ അവരുടെ സ്വന്തം ദേശത്തായിരിക്കുന്നു. ഇന്ന് ഈ തിരുവെഴുത്ത് നിവൃത്തിയായിരിക്കുന്നു. ലാവോദിക്യാ സഭയുടെ കാലഘട്ടം ഇന്ന് ഈ തിരുവെഴുത്ത് മത്തായി 24 നിവൃത്തിയായിരിക്കുന്നു. ലോകം അധപ്പതിച്ച അവസ്ഥയിലായിരിക്കുന്നു. മുഴുവൻ കാര്യങ്ങളും രാജ്യം രാജ്യത്തോടെ എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെവിടെ ഉണ്ടാകും. വലിയ ചുഴലിക്കാറ്റുകൾ കടന്നുവരും. രാഷ്ട്രങ്ങളെ പിടിച്ചു കുലുക്കുകയും അതുപോലെയെല്ലാമായിട്ട് എല്ലായിടത്തും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. ഇന്ന് ഈ തിരുവെഴുത്ത് നിവൃത്തിയായിരിക്കുന്നു. ഇപ്പോൾ നാം ലോകത്തിന്റെ അവസ്ഥ എന്താണെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. നാം സാധാരണമായ സഭയെ, സാധാരണമായത് അതെവിടെയാണെന്നും സഭാ സമുദായങ്ങളും സംഘടനാ സമുദായങ്ങളും അവയും എവിടെയാണെന്ന് നാം കണ്ടിരിക്കുന്നു. രാഷ്ട്രങ്ങൾ എവിടെയാണെന്ന് നാം കണ്ടിരിക്കുന്നു. കൂടാതെ ഇന്ന് ഈ വാഗ്ദത്തങ്ങൾ നിവൃത്തിയായി നാം കാണുന്നു. എന്നാലിപ്പോൾ ഈ ദിവസം ഒരതിവിശിഷ്ടമായ അബ്രഹാമിന്റെ രാജകീയ വംശം വരേണ്ടതായിട്ടുണ്ട്. അതാണ് കൃത്യമായിട്ടും നടക്കേണ്ടിയിരിക്കുന്നത്. അതൊരു രാജകീയ മണവാട്ടി, ഒരു രാജകീയ വാഗ്ദത്ത പുത്രനു വേണ്ടിയായിരിക്കും. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ സംസാരിച്ചിരുന്നതുപോലെ അതൊരു പ്രാകൃതിക സന്താനമായിരിക്കില്ല, അതൊരാത്മീയ സന്താനമായിരിക്കും. അവിടെ ഒരു ആത്മീയ മണവാട്ടിക്ക് എഴുന്നേൽക്കേണ്ടതായിട്ടുണ്ട്. അതൊരു രാജകീയ സന്തതി, അബ്രഹാമിന്റെ രാജകീയ വിശ്വാസത്തിൽ നിന്നുമുള്ള രാജകീയ പുത്രനായിരിക്കും. അവൾക്ക് ഈ അന്ത്യകാലത്ത് ദൃശ്യത്തിൽ വരേണ്ടതായിട്ടുണ്ട്. അതിന്റെ സമയവും സ്ഥലവും അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു വാഗ്ദത്തമാകുന്നു. മലാഖി 4 ഒരു തിരുവെഴുത്തുണ്ടായിട്ട് ഒരു സന്ദേശം ഉയർന്നിട്ട് അത് ജനങ്ങളുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കി നേരെ തിരികെ അപ്പസ്തോലിക പിതാക്കന്മാരുടെ അടുക്കലേക്ക് വീണ്ടും തിരികെ കൊണ്ടുവരും. ഏലിയാവിന്റെ സാമർത്ഥ്യത്തിൽ ഒരുവന് ദൃശ്യത്തിൽ കടന്നു വരേണ്ടതായിട്ടുണ്ട്. അത് ദൃശ്യത്തിൽ കടന്നുവരും. ഒരു കാട്ടു മനുഷ്യൻ കടന്നുവരും. അവന്റെ പക്കൽ ഒരു സന്ദേശമുണ്ടായിട്ട് അത് നേരെ തിരികെ വീണ്ടും വചനത്തിലേക്ക് ഓടിച്ചു കൊണ്ടുവരും. നാം ജീവിക്കുന്നത് ആ നാഴികയിലാകുന്നു. അതിനുശേഷം ഇപ്പോൾ പരിഗണിക്കാനുള്ളത്, ഈ നാഴികയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ജെഫേഴ്സൺ വില്ലയിലുള്ള ഇവിടുത്തെ നിങ്ങൾ ജനങ്ങളോടാകുന്നു. 1933 ഏകദേശം 20 പ്രായമുള്ള ഞാൻ 500 യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുമ്പോൾ അങ്ങ് ദൂരെയായി ആ നദിക്കരയിൽ അലൗകികമായ വെളിച്ചം കടന്നു വരികയുണ്ടായി. അതെന്താണ് പറയുന്നത്? ജെഫേഴ്സൺവിൽ അവിടെയുള്ള സ്പ്രിംഗ് സ്ട്രീറ്റിലെ വഴിയിൽ കൊരിയർ ജേർണലും അത് ലൂയിവിൽ ഹെറാൾഡാണെന്ന് ഞാൻ കരുതുന്നു. അത് ഇതിനെക്കുറിച്ച് പ്രസിദ്ധീകരിച്ചപ്പോൾ എന്തായിരുന്നു? അത് നേരെ മറികടന്ന് അന്ന് ദൂരെയുള്ള അസോസിയേറ്റഡ് അച്ചടിശാലയിലേക്കും അവിടെ നിന്നും കാനഡയിലേക്കും കടന്നുപോയി. 1933 ഡോക്ടർ ലീവയിൽ അത് കാനഡയിൽ വെച്ച് പത്രത്തിൽ നിന്നും വെട്ടിയെടുക്കുകയുണ്ടായി. ഈ സാക്ഷ്യത്തിനടിയിൽ അത് ഞാൻ 17 വ്യക്തിയെ സ്ഥാനപ്പെടുത്തുമ്പോഴായിരുന്നു. അതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള ചരിത്രം നിങ്ങൾക്കറിയാം. അങ്ങനെ ഞാൻ അവിടെ നിന്നുകൊണ്ട് 17 വ്യക്തിയെ സ്ഥാനപ്പെടുത്തുമ്പോൾ ആകാശത്ത് നിന്നും ഒരു വെളിച്ചം അവിടെ താഴേക്ക് ഇറങ്ങി വന്നു. ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് വീഴുന്നത് പോലെ ആ വെളിച്ചം അവിടെ പ്രകാശിക്കുകയുണ്ടായി. അതിൽ നിന്നും ഒരു ശബ്ദം പറഞ്ഞു, ക്രിസ്തുവിന്റെ ആദ്യത്തെ വരവിന് മുന്നോടിയായി യോഹന്നാൻ സ്നാപകൻ ഐക്യപ്പെട്ടതുപോലെ നിന്റെ സന്ദേശം ലോകം മുഴുവനും അവന്റെ രണ്ടാമത്തെ വരവിന് മുന്നോടിയായിരിക്കും. ഇന്ന് ഈ തിരുവെഴുത്ത് നിവൃത്തിയായിരിക്കുന്നു. ഈ ദിവസം ദൈവം അത് വാഗ്ദത്തം ചെയ്തിരുന്നു. എന്ത് സംഭവിച്ചു? ഇന്നത് ലോകമെല്ലായിടത്തുമായി പോയിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ദൈവം അവിടേക്ക് ഇറങ്ങിവന്ന് അത് പറഞ്ഞപ്പോൾ ഞാൻ വെറുമൊരു ബാലൻ മാത്രമായിരുന്നു. അതൊരു കത്തുന്ന മുൾപടർപ്പിൽ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു കുറ്റിക്കാട്ടിൽ ഒരഗ്നി സ്തംഭത്തിലുള്ള അഗ്നിയിൽ യൂട്ടിക്ക പൈക്കിലുള്ള വാതിന്റെ സ്ഥലത്തായിരുന്നു. ഞാൻ വെള്ളം കോരിക്കൊണ്ട് തിരികെ പോകുകയായിരുന്നു. ആ കളപ്പുര തൊട്ടിപ്പോഴുള്ള നിലാവ് വരെ അതിന്റെ എല്ലാ സത്യങ്ങളും നിങ്ങൾക്കറിയാമല്ലോ. അവൻ പറഞ്ഞു, നീ ഒരിക്കലും പുകവലിക്കുകയോ അല്ലെങ്കിൽ മദ്യപിക്കുകയോ അല്ലെങ്കിൽ നിന്റെ ശരീരത്തെ മലിനമാക്കുകയോ ചെയ്യരുത്. കാരണം നിനക്ക് പ്രായമാകുമ്പോൾ നിനക്ക് ചെയ്യാനായി ഒരു പ്രവൃത്തിയുണ്ട്. ഇത് ഞാൻ കണ്ടതാകുന്നു. ഇത് സത്യമാണെന്ന് ഞാൻ സാക്ഷീകരിക്കുന്നു. അത് ദൈവം മോശയോട് ചെയ്തതുപോലെ സഭയുടെ മുമ്പാകെ ഇതാകുന്നു സത്യം എന്നവൻ അരുളിച്ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇന്ന് ഈ തിരുവെഴുത്ത് നമ്മുടെ മധ്യേ നിവൃത്തിയായിരിക്കുന്നു. ശ്രദ്ധിക്കുക, അവൻ വിവേചനത്തെക്കുറിച്ചും അതെപ്രകാരമായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചും അവരുടെ മേൽ കൈവയ്ക്കുന്നതിൽ കൂടി അവരുടെ ഹൃദയരഹസ്യങ്ങളെ അറിയുന്നതിനെക്കുറിച്ചും പറഞ്ഞിരുന്നു. ഇന്ന് ഈ തിരുവെഴുത്ത് നമ്മുടെ തന്നെ കൺമുമ്പിൽ വെച്ച് നിവൃത്തിയായിരിക്കുന്നു. അവൻ നൽകിയ ഈ വാഗ്ദത്തങ്ങളെല്ലാം ശ്രദ്ധിക്കുക, ഈ വാഗ്ദത്തങ്ങളെല്ലാം ന്യായീകരിക്കപ്പെടുകയും വാഗ്ദത്തത്തിന്റെ ദൈവം തന്നെ അത് നിവൃത്തിയാക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ വാഷിംഗ്ടൺ DC തൂങ്ങിക്കിടക്കുന്ന കർത്താവിന്റെ ദൂതന്റെ ചിത്രത്തെ നോക്കുക. അമേരിക്കയുടെ സർക്കാരിന്റെ വിരലടയാളവും പ്രമാണങ്ങളുടെയും FBI തലവനായ ജോർജ് ജെ ലേസി ഹൂസ്റ്റൺ ടെക്സണിൽ നിന്നും അത് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇതൊരൊറ്റ അലൗകിക വസ്തു മാത്രമാണ് ലോകമൊട്ടുക്കും ഇന്നുവരെയും ചിത്രമെടുക്കപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം അത് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമായിരുന്നു. അതിനുവേണ്ടിയുള്ള ഏറ്റവും മിടുക്കനായ വ്യക്തി അദ്ദേഹമായിരുന്നു. ശ്രദ്ധിക്കുക, അവിടെ അത് ഒരേ ഒരു സത്യമായി തൂങ്ങിക്കിടക്കുന്നു. അതേ അഗ്നിസ്തംഭം ഇസ്രായേൽ മക്കളെ തിരികെ മരുഭൂമിയിലേക്ക് വഴി നടത്തിയിരുന്നു. മിസ്രയീമിൽ നിന്നും പുറത്തു വരിക എന്ന അതേ തരത്തിൽപ്പെട്ട സന്ദേശവുമായി അത് ഇന്ന് വഴി നടത്തുന്നു. ഇന്ന് ഈ തിരുവെഴുത്ത് നിവൃത്തിയായിരിക്കുന്നു. അവൻ പറഞ്ഞ സന്ദേശത്തെ നിങ്ങൾക്കറിയാമല്ലോ. 3 വർഷം മുമ്പ് ഇവിടെയുള്ള ഇടവഴിയിൽ നിൽക്കുമ്പോൾ അവൻ ട്യൂസോണിനെ കുറിച്ച് തന്ന ദർശനത്തെ ശ്രദ്ധിക്കുക. എപ്പോഴായിരുന്നു? അതിനും 5 വർഷങ്ങൾക്ക് മുമ്പ് അവൻ പറഞ്ഞു, ആ വാതിലിന് മുമ്പിൽ നഗരക്കാർ അതിരിടാൻ തുടങ്ങുമ്പോൾ നീ പടിഞ്ഞാറോട്ട് തിരിഞ്ഞുകൊള്ളുക, എന്റെ ഇവിടെയുള്ള കൂടാരത്തിലെ ജനങ്ങൾക്ക് അതിനെക്കുറിച്ചറിയാം. അതായത് ആ സമയത്തെക്കുറിച്ചാകുന്നു. അത് ശരിയാണ്. അങ്ങനെ ശ്രീമാൻ ഗോയിൻസും മറ്റുള്ളവരും വന്ന് ആ അതിരെടുത്ത് മാറ്റാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, ഇതിനെക്കുറിച്ച് എന്തോ ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു. അവൾ ചോദിച്ചു, എന്താകുന്നു അത്? അപ്പോൾ ഞാൻ ചെന്ന് എന്റെ ചെറിയ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് നോക്കി. അതവിടെ ഉണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ 10 മണിക്ക് എന്റെ മുറിയിലിരിക്കുമ്പോൾ ഏകദേശം 10 മണിയോടുകൂടി കർത്താവിന്റെ ദൂതൻ ഇറങ്ങി വന്നു. അവൻ പറഞ്ഞു, ട്യൂസോണിലേക്ക് പോകുക, നീ ട്യൂസോണിൽ വടക്ക് കിഴക്കായിരിക്കും. അവിടെ 7 ദൂതന്മാർ ഒരു സംഘമായി നിനക്ക് ചുറ്റുമായി ഭൂമിയെ മുഴുവനും പിടിച്ചു കുലുക്കും. എന്നിട്ട് പറഞ്ഞു, അവിടെ നിന്നും നിന്നോട് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കും. എത്രപേരത് ഓർക്കുന്നുണ്ട്? ഇവിടെ അത് സംഭവിക്കുന്നതിന് എത്രയോ മുമ്പായിരുന്നു. അത് സംഭവിച്ചപ്പോൾ അവിടെ തന്നെ നിന്നിരുന്ന മനുഷ്യർ ഇന്ന് രാത്രിയിൽ ഈ കെട്ടിടത്തിൽ സന്നിഹിതരായിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, മുഴുവൻ വേദപുസ്തകത്തിലെ 7 മുദ്രകളുടെ മറിഞ്ഞുകിടക്കുന്ന രഹസ്യങ്ങൾ തുറക്കപ്പെടുകയും വെളിപാട് 10 നിവൃത്തിയാകുകയും 7-ാമത്തെ ദൂതന്റെ സന്ദേശത്തിൽ ഈ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുകയും ചെയ്യും. ഇന്ന് ഈ തിരുവെഴുത്ത് നമ്മുടെ തന്നെ കൺമുമ്പിൽ വെച്ച് നിവൃത്തിയായിരിക്കുന്നു. ഇന്ന് ഈ തിരുവെഴുത്ത് നിവൃത്തിയായിരിക്കുന്നു. കഴിഞ്ഞ വർഷം അതേ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഞാനും ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ശ്രീമാൻ ബുഡ്സും കൂടി മലയുടെ മുകളിലേക്ക് പോകുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ സുഖമില്ലാതിരുന്നതിനാൽ അദ്ദേഹം ഒരുവിധം ദുഃഖിതനായിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, അവിടെ കിടക്കുന്ന ഒരു കല്ല് നിലത്തു നിന്നും എടുക്കുക, എന്നിട്ട് ആകാശത്തേക്കറിയുക, അത് താഴേക്ക് വരുമ്പോൾ പറയുക, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭൂമിയുടെ മേൽ ന്യായവിധി ആഞ്ഞടിക്കും, അടുത്ത കുറച്ച് മണിക്കൂറിനുള്ളിൽ നീ ദൈവത്തിന്റെ കൈകൾ പ്രവർത്തിക്കുന്നത് കാണും എന്ന് അവനോട് പറയുക. ഞാൻ ശ്രീമാൻ ബുഡ്സിനോട് അത് പറഞ്ഞു, അദ്ദേഹം ഇന്ന് രാത്രി ഇവിടെ സന്നിഹിതനാണ്. ഇത് സംഭവിക്കുമ്പോൾ 8 അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 15 പേർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. അടുത്ത ദിവസം രാവിലെ കർത്താവ് ഒരു ചുഴലിക്കാറ്റിൽ ഇറങ്ങി വരികയും ഞങ്ങൾക്ക് ചുറ്റുമായി പർവ്വത വാർത്തു കീറുകയും വൃക്ഷങ്ങളുടെ മേൽഭാഗം ചെത്തിക്കളയുകയും ചെയ്തുകൊണ്ട് 3 സ്ഫോടനങ്ങൾ നടത്തിക്കൊണ്ട് പറഞ്ഞു, ന്യായവിധി പശ്ചിമ തീരത്തേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അതിന് 2 ദിവസത്തിന് ശേഷം അലാസ്ക മിക്കവാറും സമുദ്രത്തിനടിയിലേക്ക് മുങ്ങിക്കഴിഞ്ഞിരുന്നു. അതിനുശേഷം തൊട്ട് ആ ആത്മീയ തിരശ്ശീലയ്ക്കുള്ളിൽ ദൈവത്തിന്റെ ന്യായവിധി മേലോട്ടും താഴോട്ടുമായി ആ തീരത്തെ ശക്തിയായി പുറന്തള്ളിക്കൊണ്ടിരുന്നു. അവിടെ ഒരു ഇരുമ്പ് തിരശ്ശീലയുണ്ട്, ഒരു മുളയുടെ തിരശ്ശീലയുണ്ട്, അവിടെ ഒരു പാപത്തിന്റെ തിരശ്ശീലയുണ്ട്. നാഗരികത സൂര്യനോടൊപ്പം സഞ്ചരിച്ചിരുന്നു, അതുപോലെ സുവിശേഷവും. അവർ കിഴക്കു നിന്നും വന്ന് പടിഞ്ഞാറോട്ട് പോയിരിക്കുന്നു, അതുപോലെ സൂര്യനും പോകുന്നു. അങ്ങനെ ഇപ്പോൾ അത് പശ്ചിമ തീരത്താകുന്നു. അതിന് ഇനിയും മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല. അഥവാ ഇനിയും മുമ്പോട്ട് പോയാൽ അത് തിരികെ വീണ്ടും കിഴക്ക് തന്നെ വരും. പ്രവാചകൻ പറഞ്ഞു, രാത്രിയെന്നോ പകലെന്നോ അറിയാത്ത ഒരു ദിവസം വരും, ഒരു മങ്ങിയ ദിവസം, വളരെയധികം മഞ്ഞും മഴയും. എങ്ങനെ ഒരു സഭയിൽ ചേരണമെന്നും അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളുടെ പേരുകൾ പുസ്തകത്തിൽ ഇടണമെന്ന് അത്രയും മാത്രം അറിയാൻ കഴിയും. എന്നാൽ സന്ധ്യാസമയത്തോ വെളിച്ചമുണ്ടാകും. ഇന്ന് ഈ തിരുവെഴുത്ത് അതിന് നിവൃത്തിയായിരിക്കുന്നു. കിഴക്കുദിക്കുന്ന അതേ സൂര്യൻ തന്നെയാണ് പടിഞ്ഞാറ് അസ്തമിക്കുന്നതും. കിഴക്ക് നിന്നും വന്ന് ദൈവം ജഡത്തിൽ വെളിപ്പെട്ടുവെന്ന് അവൻ സ്വയം ന്യായീകരിച്ച അതേ ദൈവപുത്രൻ തന്നെയാണ് പടിഞ്ഞാറുള്ള അർദ്ധഗോളത്തിൽ അവനെ തന്നെ സ്വയം ഇന്ന് രാത്രിയിൽ സഭകളുടെ ഇടയിൽ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് തെളിയിക്കുന്ന അതേ ദൈവപുത്രൻ തന്നെയാകുന്നു. സന്ധ്യാസമയത്ത് പുത്രന്റെ വെളിച്ചം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഈ തിരുവെഴുത്ത് നമ്മുടെ മുമ്പിൽ നിവൃത്തിയായിരിക്കുന്നു. ഈ അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ നാം എവിടെ എത്തിയിരിക്കുന്നു? നാം നിൽക്കുന്ന ഈ മഹത്തായ സമയത്ത്, നാം ജീവിക്കുന്ന ഈ മഹത്തായ നാഴികയിൽ നാം എവിടെയായിരിക്കുന്നു? എല്ലാ ദർശനങ്ങളും നിവൃത്തിയായി കഴിഞ്ഞിരിക്കുന്നു. എപ്രകാരം നമ്മുടെ ഇവിടെയുള്ള നമ്മോടുകൂടെ സഹകരിക്കുന്ന ഒരു സഹോദരി സഭയിൽ നിന്നും അവിടുത്തെ ശുശ്രൂഷകനായ ഒരു സ്നേഹിതൻ ജൂനിയർ ജാക്സൺ അവിടെ വെച്ച് ഒരു രാത്രിയിൽ ഓടി ഇവിടേക്ക് വന്നിട്ട് പറഞ്ഞു, സഹോദരൻ ബ്രണഹാം, എനിക്കൊരു സ്വപ്നമുണ്ടായിട്ട് അതെന്നെ ശല്യപ്പെടുത്തുന്നു. ഞാൻ എല്ലാ സഹോദരന്മാരെയും ഒരു മലയുടെ മുകളിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഈ മലയുടെ മുകളിൽ അതിന്മേൽ എഴുതപ്പെട്ടിരുന്ന അക്ഷരങ്ങളെ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. അത് കണ്ടിട്ട് അതിൽ ചില അക്ഷരങ്ങൾ കാലങ്ങളായി ആ പാറമേൽ നിന്നും കൊത്തുപണി ചെയ്തെടുത്തതുപോലെ കണ്ടിരുന്നു. നിങ്ങളത് അവസാനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ, എല്ലാം പറഞ്ഞു തീർന്നു കഴിഞ്ഞപ്പോൾ, നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, അടുത്തു വരിക. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എവിടെ നിന്നും ഒരു ഇരുമ്പ് പാറ പോലെ കാണപ്പെടുന്ന സാധനം നിങ്ങളുടെ കയ്യിലെടുത്തിട്ട് ഈ ചെറിയ പിരമിഡിന്റെ മേൽഭാഗം ഇടിച്ചു തുറന്നു. അങ്ങനെ അത് ചെയ്തപ്പോൾ അവിടെ യാതൊന്നും എഴുതിയിട്ടില്ലാത്ത ഗ്രാനൈറ്റ് കല്ലായിരുന്നു. അങ്ങനെ നിങ്ങൾ ഞങ്ങളോട് അതിന്മേൽ നോക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും അതിന്മേൽ നോക്കുവാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റെ തല തിരിച്ചു നോക്കി. അപ്പോൾ നിങ്ങൾ പശ്ചിമഭാഗത്തേക്ക് നിങ്ങൾക്ക് കഴിയാവുന്നത്രയും വേഗത്തിൽ സൂര്യൻ അസ്തമിക്കുന്ന ദിക്കിലേക്ക് പോകുന്നത് ശ്രദ്ധിക്കുന്നതിനിടയായി. എത്ര പേർ അത് ഓർക്കുന്നുണ്ട്? ഞാൻ കുറച്ചുനേരം അവിടെ തന്നെ പരിശുദ്ധാത്മാവ് എനിക്കത് വെളിപ്പെടുത്തി തരുന്നത് വരെ നിന്നു. ഞാൻ പറഞ്ഞു, മുഴുവൻ വേദപുസ്തകവും മനുഷ്യന് വെളിപ്പെടുത്താൻ കഴിയാവുന്നിടത്തോളം അത് നീതീകരണത്തിലും ശുദ്ധീകരണത്തിലും പരിശുദ്ധാത്മാഭിഷേകത്തിലും കൂടി യേശുവിന്റെ നാമത്തിലുള്ള സ്നാനവും അതുപോലെയുള്ള ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അതിന്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങളുണ്ട്. എന്തുകൊണ്ടെന്നാൽ വേദപുസ്തകം 7 മുദ്രകളാൽ മുദ്രയിട്ടിരിക്കുന്നു. എനിക്ക് അവിടേക്ക് ചെന്നിട്ട് അത് കണ്ടുപിടിച്ചിരിക്കണം. അന്ന് രാവിലെ സമയം ആ 7 ദൂതന്മാർ താഴേക്ക് ഇറങ്ങിവന്ന് ഭൂമിയിൽ വിസ്ഫോടനം ചെയ്തപ്പോൾ പാറകൾ എല്ലായിടത്തേക്ക് ചിതറുകയും 7 ദൂതന്മാർ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, നീ വരുന്ന ജെഫേഴ്സൺ വെല്ലിലേക്ക് തിരികെ മടങ്ങിപ്പോകുക, കാരണം 7 മുദ്രകളുടെ 7 മർമ്മങ്ങൾ തുറക്കപ്പെടും. ഇവിടെ ഇതാ ഇന്ന് നാം സർപ്പസന്ധതി മനസ്സിലാക്കിക്കൊണ്ടെത്തിയിരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ദൈവം അനുവദിക്കുന്ന പക്ഷം നാം വിവാഹവും വിവാഹമോചനവും എന്ന വിഷയത്തിന്റെ ശരിയായ കാര്യം മനസ്സിലാക്കും. ഈ കാര്യങ്ങളെല്ലാം, എല്ലാ മുദ്രകളും, ഈ മർമ്മങ്ങളെല്ലാം ലോകസ്ഥാപനം മുമ്പേ ദൈവം തുറന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നാം ആനന്ദത്തിലായിരിക്കുകയും അവന്റെ അനുഗ്രഹങ്ങളുടെ സാന്നിധ്യത്തിലുമായിരിക്കുന്നു. അത് സത്യമാകുന്നു. ഇന്ന് ഇത് ഈ തിരുവെഴുത്താകുന്നു. അതിനെക്കുറിച്ചുള്ള ഒരു ലേഖനം ലൈഫ് മാസിക പരസ്യപ്പെടുത്തിയിരുന്നു. ട്യൂസോണിൽ ഫീനിക്സിന് മേലെയായി ആകാശത്തിൽ ഒരു നിഗൂഢമായ വെളിച്ചത്തിന്റെ വലയം പോയിരിക്കുന്നു. ഇത് സംഭവിക്കുന്നതിന് ഏകദേശം 1 വർഷം മുമ്പ് അതേ രീതിയിൽ തന്നെ അതെപ്രകാരമായിരിക്കുമെന്നും അതൊരു ത്രികോണ മാതിരിയാണെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതിന്റെ ചിത്രം പള്ളിയിൽ എവിടെയായി തൂങ്ങിക്കിടക്കുന്നു. നിങ്ങൾ എടുത്തിരിക്കുന്ന ആ മാസികയിൽ അതുണ്ടായിരിക്കുന്നു. അത് അവിടെയായിരിക്കുന്നു കൃത്യമായും അതുപോലെ തന്നെ. അവർ പറഞ്ഞു, അത് 27 മൈൽ ഉയരത്തിലും 30 മൈൽ വീതിയിലുമായിരുന്നു. അവരിപ്പോഴും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നില്ല. അത് രഹസ്യമായി പ്രത്യക്ഷപ്പെട്ടു. അത് രഹസ്യമായി തിരികെ പോവുകയും ചെയ്തു. സഹോദരൻ ഫ്രെഡ് സോത്മാനും സഹോദരൻ ജീൻ നോർമാനും കൂടാതെ ഞാനും അവിടെ നിൽപ്പുണ്ടായിരുന്നു. 3 പേർ ഒരു സാക്ഷ്യമാകുന്നു. അതവൻ മലയുടെ മുകളിലേക്ക് പോയപ്പോൾ പത്രസിനെയും യാക്കോബിനെയും യോഹനാനെയും സാക്ഷ്യം നൽകുന്നതിനു വേണ്ടി കൊണ്ടുപോയതുപോലെയാകുന്നു. അത് സംഭവിക്കുമ്പോൾ അവർ അവിടെ നിന്നത് ശ്രദ്ധിക്കുകയും അത് നിർവഹിക്കപ്പെടുന്നത് കാണുകയും ചെയ്തു. അവിടെ അതാ അത് ആകാശത്തിൽ തൂങ്ങിക്കിടന്നിരുന്നു. അത്രയും ദൂരത്തായിട്ട് അവിടെ യാതൊരു ഈർപ്പമോ യാതൊരു നനമോ അല്ലെങ്കിൽ ഒരു മൂടൽ മഞ്ഞുണ്ടാക്കുന്നതിന് യാതൊന്നുമില്ലായിരുന്നു. അതെങ്ങനെ അവിടെ എത്താൻ കഴിഞ്ഞു? അത് ദൈവത്തിന്റെ ദൂതന്മാർ അവരുടെ സന്ദേശത്തിന് ശേഷം തിരികെ മടങ്ങുന്നതായിരുന്നു. ഇന്ന് ഈ ദിവസം ആ പ്രവചനങ്ങൾ നമ്മുടെ മധ്യേ നിറവേറിയിരിക്കുന്നു. ഇന്ന് ഈ തിരുവെഴുത്ത് നിവൃത്തിയായിരിക്കുന്നു. ശ്രദ്ധിക്കുക, 7 മുദ്രകൾ തുറക്കപ്പെട്ടിരിക്കുന്നു. കൊടുങ്കാറ്റ് പശ്ചിമ തീരത്തേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പിൻകാലത്ത് അവർ ചെയ്തതുപോലെ ഇത് വിട്ടുപോകാൻ ഇടയാകരുത്. ഇപ്പോൾ നമ്മുടെ ശ്രദ്ധ സ്വല്പം കൂടി നമ്മുടെ കാലത്തെ കടുപ്പിക്കാം. ഈ ദിവസത്തെക്കുറിച്ച്, നാം ജീവിക്കുന്ന ഈ ദിവസത്തെക്കുറിച്ച് തിരുവെഴുത്ത് എന്താണ് പറയുന്നത്? യേശു പറഞ്ഞിരുന്നു, അതെല്ലാം എടുക്കുന്നതിന് എന്റെ പക്കൽ സമയമില്ല, എന്നാൽ ഈ ഒരെണ്ണം നാം സമാപിക്കുന്നതിന് മുമ്പായി ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു. യേശു പറഞ്ഞു, വിശുദ്ധ ലൂക്കോസ് 17-ാം അധ്യായം അതിന്റെ 30-ാം വാക്യമാകുന്നു, യേശു ക്രിസ്തു വചനം സ്വയമായിട്ടാകുന്നു. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? യേശു ക്രിസ്തു വചനം സ്വയം ജഡമായി തീർന്നിട്ട് അവസാന കാലത്ത് വചനം എന്തായിരിക്കുമെന്നും ലോകാവസാനത്തിന്റെ അടയാളം എന്തായിരിക്കുമെന്നും സംസാരിച്ചുകൊണ്ട് പറഞ്ഞു. അവനവരോട് പറഞ്ഞു, രാജ്യം രാജ്യത്തോടെ എതിർക്കും. എന്നാൽ അവൻ പറഞ്ഞു, സോദോമിന്റെ കാലത്തെ പോലെ തന്നെ മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിലും ആയിരിക്കും. ഇപ്പോൾ യേശു ഭൂമിയിൽ വന്നപ്പോൾ അവൻ 3 പുത്രന്മാരുടെ പേരിൽ വന്നിരുന്നു. മനുഷ്യപുത്രൻ, അതൊരു പ്രവാചകനാകുന്നു, ദൈവപുത്രൻ, പിന്നെ ദാവീദ് പുത്രൻ. ഇപ്പോൾ അവനിവിടെ ഈ ഭൂമിയിൽ ജീവിച്ചു. അവൻ ഒരിക്കലും അവൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞിരുന്നില്ല. അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യപുത്രനാകുന്നു. യഹോവ സ്വയം യെഹെസ്കേലിനെയും പ്രവാചകന്മാരെയും മനുഷ്യപുത്രൻ എന്ന് വിളിച്ചിരുന്നു. എന്തുകൊണ്ടാണെന്നാൽ അവൻ സ്വയം ഒരു പ്രവാചകനെ പോലെ വന്ന് തിരുവെഴുത്ത് നിവൃത്തിയാക്കേണ്ടിയിരുന്നു. മോശ പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ യഹോവ എന്നെ പോലെ പ്രവാചകനെ നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. ആ കാരണത്താൽ അവനവിടെ ദൈവപുത്രനായിരിക്കാൻ കഴിഞ്ഞിരുന്നില്ല, കാരണം അവൻ മനുഷ്യപുത്രനായിരുന്നു. അവൻ വചനം പ്രവാചകന്മാരുടെ അടുക്കൽ എത്തുന്നു, അങ്ങനെ അവൻ വചനം അതിന്റെ പൂർണ്ണതയിൽ ആയതായിരുന്നു. മനുഷ്യപുത്രൻ മുഖ്യപ്രവാചകനാണ്, എന്നാൽ ദൈവം പ്രവാചകനായിട്ടാകുന്നു. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ആ കാരണത്താൽ അവൻ മനുഷ്യപുത്രനായിരുന്നു. ഇപ്പോൾ 2000 വർഷത്തോളം അവന്റെ മുഖ ദൈവപുത്രനായി അറിയപ്പെട്ടിരിക്കുന്നു. അത് ആത്മാവാകുന്നു. 1000 ആണ്ട് വർഷക്കാലം അവൻ ദാവീദ് പുത്രനായി സിംഹാസനത്തിലായിരിക്കും. തിരുവെടുത്ത് വിശ്വസിക്കുന്ന നമുക്കെല്ലാവർക്കും അതറിയാം. ഇപ്പോൾ യേശു പറഞ്ഞു, നാം ജീവിക്കുന്ന ഈ സഭാകാലഘട്ടത്തിന്റെ അവസാനത്തിങ്കൽ, അതായത് സോദോമിലായിരുന്നതുപോലെ, മനുഷ്യപുത്രൻ വീണ്ടും അതേ രീതിയിൽ തന്നെ വെളിപ്പെടുന്നതാണ്. ശ്രദ്ധിക്കുക എത്ര ഐതിഹാസികപരമായിട്ടാണ് അവനത് നൽകിയത്. അവൻ പറഞ്ഞു, ആദ്യമായിട്ട് നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ എപ്രകാരം അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോയിരുന്നു. അതിനുശേഷം അടുത്തത് അവസാനത്തേത് സോദോമിലായിരുന്നതുപോലെ അത് മനുഷ്യപുത്രന്റെ നാളിലും ആകും. കാരണം അവിടെ അവൻ യഹൂദന്മാരുമായി ഇടപെട്ടിരുന്നു, ഇവിടെ സോദോമിൽ അവൻ ജാതികളുമായി ഇടപെടുന്നു. അവിടെ അവൻ അവരെല്ലാം ന്യായവിധിയിൽ ജലപ്രളയത്തിൽ മുക്കിക്കളഞ്ഞു, ഇവിടെ അവൻ ജാതികളെ സോദോമിന്റെ കാലത്ത് തീ കൊണ്ടവരെയെല്ലാം കത്തിച്ചു കളഞ്ഞു. അത് ശരിയാണ്, ജാതികളുടെ ലോകം അവിടെ കത്തിയേരിക്കപ്പെട്ടു. അതുപോലെ തന്നെ മനുഷ്യപുത്രൻ വെളിപ്പെടുമ്പോഴുമായിരിക്കും. ഇനിയും അവിടെ അത് വെള്ളമായിരിക്കില്ല, എന്നാൽ ഈ സമയത്ത് അത് തീയായിരിക്കും. അവൻ സോദോമിനെ കുറിച്ച് വായിച്ചപ്പോൾ അത് നാം വായിച്ച ഉത്പത്തി 23-ൽ നിന്ന് തന്നെയായിരുന്നു അവൻ വായിച്ചത്. ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കപ്പെട്ടതായ സോദോമിലെ ലോകത്തിന്റെ അവസ്ഥയെയും സോദോമികളെയും സോദോമിന്റെ അവസ്ഥയും നാം അംഗീകരിക്കുന്നു. നാം എല്ലാവരും തന്നെ അതിനോട് ആമേൻ പറയുന്നു. നാം അത് വിശ്വസിക്കുന്നു. ശരി, കൂടാതെ ലാവുദിക്കയുടെ ആത്മീയ അവസ്ഥയെയും പ്രാകൃതിക സഭയുടെ അവസ്ഥയും നാം ആമേൻ പറയുകയും അവരുടെ അടയാളങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുന്നു. എല്ലാ അടയാളങ്ങളും അവിടെ ഉണ്ടെന്ന് നാം അറിയുന്നു. സഭ ലാവുദിക്കയിലാകുന്നു, നമുക്കതറിയാം. ലോകം സോദോമിന്റെ അവസ്ഥയിലാകുന്നു എന്ന് നാം അറിയുന്നു. അത് ശരിയല്ലേ? നാം അത് സ്വീകരിക്കും. എന്നാൽ വാഗ്ദത്തം ചെയ്യപ്പെട്ട പുത്രന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുവന് അബ്രഹാമിന്റെ അടയാളത്തെക്കുറിച്ച് എന്ത് പറയുന്നു? അത് മറ്റൊന്നാകുന്നു. ഓർക്കുക, അവർക്കും ഒരു സോദോം പിന്നിലായി അവിടെ ഉണ്ടായിരുന്നു. അവർക്കവരുടെ സന്ദേശവാഹകനുണ്ടായിരുന്നു. കൂടാതെ അബ്രഹാമിന് വേണ്ടിയും ഒരു സന്ദേശവാഹകനുണ്ടായിരുന്നു. അബ്രഹാം മിക്കവാറും അസാധ്യമായ ഒരു കാര്യം സംഭവിക്കുന്നതിന് വേണ്ടി ദിവസം തോറും കാത്തിരിക്കുകയായിരുന്നു. സാറായിക്ക് 90 അവന് തന്നെ 100 വയസ്സുമായിരുന്നു. ദൈവം നൽകിയ വാഗ്ദത്ത പ്രകാരം അവൻ അപ്പോഴും കാത്തിരിക്കുകയായിരുന്നു. സകലവിധമായ ആക്ഷേപങ്ങളുടെ മധ്യയും അവൻ ആ പുത്രന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ സത്യവിശ്വാസിയും വാഗ്ദത്തം ചെയ്യപ്പെട്ട പുത്രന്റെ തിരിച്ചുവരവിനായി ഇപ്പോഴും കാത്തിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഈ പുത്രൻ എത്തിച്ചേരുന്നതിന് തൊട്ടു മുമ്പ് അവനൊരടയാളം നൽകപ്പെട്ടിരുന്നു. അത് വരുവാനിരിക്കുന്ന പുത്രന്റെ അടയാളം, അബ്രഹാമിന്റെ രാജകീയ സന്താനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അബ്രഹാമിന്റെ രാജകീയ സന്തതിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന അടയാളം തന്നെയല്ലേ? അത് കൃത്യമായും പിതാവായ അബ്രഹാം പ്രാകൃതിക പുത്രന് വേണ്ടി കാത്തിരുന്നതുപോലെ തന്നെ ആകുന്നില്ലേ? അത് ശരിയല്ലേ? യേശു അപ്രകാരം അത് വിശുദ്ധ ലൂക്കോസിന്റെ 17:30 പറയുന്നു, ഈ സമയം എത്തുന്നതിന് മുമ്പ് സോദോമിന്റെ കാലത്തെ പോലെ തന്നെ സോദോം നശിക്കപ്പെടുന്നതിന് മുമ്പ് മനുഷ്യപുത്രൻ വെളിപ്പെട്ടിരിക്കും. ഇപ്പോൾ നാം ഒരടയാളത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് സോദോമിന്റെ കാലത്തെ അവസ്ഥ എടുക്കാം. ശ്രദ്ധിക്കുക, അവരെല്ലാവരും സോദോമിനെ പോലെ അവരെല്ലാവരും പുറപ്പെട്ട ലോകത്തിലേക്ക് പോയി. അധികനാളുകളായിട്ടുള്ള ചലച്ചിത്ര നിർമ്മാതാവിൽ ഒരാൾ തന്റെ ഒരു ചിത്രത്തിൽ അതിന്റെ ഒരു പടമിട്ടത് എനിക്ക് കാണുന്നതിനിടയായി. അത് സോദോമായിരുന്നു. നിങ്ങളെപ്പോഴെങ്കിലും അത് കാണുകയാണെങ്കിൽ, അതുമാത്രമല്ലാതെ മറ്റ് യാതൊന്നുമില്ലെങ്കിൽ അതൊന്നെടുത്ത് കാണുക. അമേരിക്കയിലെ ചിത്രങ്ങളിൽ ഇന്നതൊരു നല്ല ചിത്രമാകുന്നു. ഹോളിവുഡ് കൃത്യമായി പറഞ്ഞാൽ അതാകുന്നു. അതേ തരത്തിൽപ്പെട്ട വസ്ത്രധാരണവും അങ്ങനെ എല്ലാ കാര്യങ്ങളും അന്നത്തെ പോലെ അവർ ഇന്ന് ചെയ്തു. വലിയ മദ്യപാന വെറുക്കൂത്തുകളും മറ്റെല്ലാ കാര്യങ്ങളും ഒരു കപട മതവിശ്വാസക്കാരായ മതവിശ്വാസികൾ എന്ന് പേരിന് മാത്രം വിളിക്കപ്പെടുന്നവർ ചെയ്തിരുന്നു. ശ്രദ്ധിക്കുക, സോദോമിന് ഒരു സാക്ഷിയുണ്ടായിരുന്നു. അത് ലോത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു. അവൻ അബ്രഹാമിന്റെ അനന്തരവനായിരുന്നു. ഇപ്പോൾ അബ്രഹാം സോദോമിലേക്ക് പോയിരുന്നില്ല. അവനും അവന്റെ കൂട്ടരും അവന്റെ കൂടെ ഒരു വലിയ കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നിട്ട് ഒരു ഡസനോളം രാജാക്കന്മാരോടും അവരുടെ സൈന്യത്തോടും യുദ്ധം ചെയ്യുന്നതിന് അത് ധാരാളമായിരുന്നു. അങ്ങനെ അവന് ഒരു വലിയ കൂട്ടം ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം അവൻ അവിടെ ഒരു ഓക്കുമരത്തിനടിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവനെതിരായി പോയിരുന്നു. മറ്റാർക്കും അവനുമായി യാതൊന്നും ചെയ്യാനില്ലായിരുന്നു. എന്നാൽ അവൻ അപ്പോഴും ആ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചിരുന്നു. നാം സമാപിപ്പിക്കുന്നതിനു മുമ്പായി ശ്രദ്ധിച്ചു കേൾക്കുക. അവനവിടെ ഇരിക്കുമ്പോൾ അവന്റെ അടുക്കിലേക്ക് 3 പേർ നടന്നു വന്നു. അവരിൽ 2 പേർ സോദോമിലേക്ക് പോയി അവരോടും ലോത്തിനോടും പുറത്തു വരുന്നതിനു വേണ്ടി സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു. അത് ശരിയല്ലേ? എന്നാൽ അവരിൽ ഒരാൾ അബ്രഹാമിനോടൊപ്പം നിന്നു. ശ്രദ്ധിക്കുക, അബ്രഹാമിനോടൊപ്പം നിന്നവൻ ദൈവം സ്വയമായിരുന്നു. മറ്റുള്ള രണ്ടുപേരും ദൂതന്മാരായ സന്ദേശവാഹകരായിരുന്നു. ഇപ്പോൾ സോദോമിൽ അവർ യാതൊരു അത്ഭുതങ്ങളും ചെയ്തിരുന്നില്ല, കേവലം അവരെ അന്ധരാക്കുക മാത്രം ചെയ്തിരുന്നു. സുവിശേഷത്തിന്റെ പ്രചാരണം എല്ലായ്പ്പോഴും അവരെ അന്ധരാക്കുന്നു. ഇപ്പോൾ ആ ദിവസത്തെ അവസ്ഥയെ ശ്രദ്ധിക്കുക. അവിടെ ഒരു പ്രാകൃതിക സഭയുണ്ടായിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറഞ്ഞിരുന്നതുപോലെ ദൈവം എല്ലായ്പ്പോഴും മൂന്നിലായി പ്രതിനിധീകരിക്കപ്പെടുന്നു. അവിടെ സോദോമിലുണ്ടായിരുന്നു, ലോത്തുകാരുണ്ടായിരുന്നു, അവരോടൊപ്പം അബ്രഹാംകാരുമുണ്ടായിരുന്നു. ഇന്ന് രാത്രിയിൽ അതേ അവസ്ഥയിൽ തന്നെയായിട്ട് ലോകം അതുപോലെ തന്നെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കട്ടെ. ഇപ്പോൾ ഇത് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക. അബ്രഹാം അവനോട് സംസാരിച്ചു കൊണ്ടിരുന്ന ഈ മനുഷ്യനെ എലോഹീം എന്ന് വിളിച്ചു. എബ്രായ ഭാഷയിൽ എലോഹീം എന്ന് വെച്ചാൽ എല്ലാത്തിനും മതിയായവൻ, ഒരേ ഒരു നിത്യനായവൻ. എലോഹീം ദൈവം സ്വയമാകുന്നു. ആദിയിൽ ഉൽപ്പത്തിയൊന്നിൽ അവൻ പറഞ്ഞു, ആദിയിൽ ദൈവം, അവിടെ എബ്രായ വാക്കെടുക്കുക, അല്ലെങ്കിൽ യവന ഭാഷ എന്ന് പറയുന്നതാണ് ഒന്നുകൂടി ശരി. ആദിയിൽ എലോഹീം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇവിടെ അവൻ ഉൽപ്പത്തിയുടെ 22 ഇവിടെ അവൻ വീണ്ടും പറയുന്നു, അല്ലെങ്കിൽ 20 അവൻ പറഞ്ഞു, അവൻ ഈ മനുഷ്യന്റെ പേര് എലോഹീം എന്ന് വിളിച്ചിരുന്നു. എന്തുകൊണ്ടാണ് അവനത് ചെയ്തത്? ദൈവം ഒരു മനുഷ്യന്റെ ജഡത്തിൽ പ്രതിനിധീകരിക്കപ്പെട്ടു. അത് അബ്രഹാമിന്റെ കൂടെ ഇരുന്ന് ഒരു പശുക്കുട്ടിയുടെ ഇറച്ചി കൊണ്ടുള്ള സാൻഡ്വിച്ച് കഴിക്കുകയും കുറച്ച് പാല് കുടിക്കുകയും കുറച്ച് അപ്പം തിന്നുകയും ചെയ്തു. ദൈവം സ്വയമായിട്ട് അതിനുശേഷം അബ്രഹാമിന്റെ നേരെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷമാകുകയും ചെയ്തു. എന്നാൽ അവനൊരു അടയാളം നൽകി. ശ്രദ്ധിക്കുക, അങ്ങനെ ആ അടയാളം എന്നത് അവന്റെ പിൻവശം കൂടാരവാതിലുകളിലേക്ക് തിരിഞ്ഞിരുന്നു എന്നതായിരുന്നു. കൂടാതെ ഓർക്കുക, അബ്രഹാമിന് ഈ കാര്യത്തിൽ കുറച്ചു ദിവസം മുമ്പ് തന്നെ അവന്റെ പേര് അബ്രാം എന്നായിരുന്നു. കൂടാതെ സാറായി എന്നത് സാറാ എന്നുമായി തീർന്നിരുന്നു. സാറായി സാറാ ആകുകയും അബ്രാം അബ്രഹാം ആകുകയും ചെയ്തു. അബ്രഹാം എന്ന് വെച്ചാൽ ബഹുജാതികളുടെ പിതാവ് എന്നാകുന്നു. ഇപ്പോൾ വളരെ അടുത്തായി ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ നാം ജീവിക്കുന്ന ഈ നാഴികയുടെ അവസ്ഥയെ നമുക്ക് കാണാൻ കഴിയും. അത് യേശു തന്നെ നമ്മോട് ഈ അവസ്ഥയെ നോക്കുന്നതിനായി പറഞ്ഞിരുന്നു. ബാക്കിയുള്ളതെല്ലാം നാം കണ്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് രാജകീയ സന്ധതിയുടെ അവസ്ഥയെ അവർ കാണേണ്ടത് ഏതവസ്ഥയാണെന്ന് കാണാം. ഇപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, അബ്രഹാം നിന്റെ ഭാര്യയായ സാറ എവിടെ? അതിന് അബ്രഹാം പറഞ്ഞു, അവൾ നിനക്ക് പിന്നിലായി കൂടാരത്തിലുണ്ട്. ഇപ്പോൾ അവനവളെ ഒരിക്കലും കണ്ടിട്ടില്ല. അവന്റെ പേര് അബ്രഹാം എന്നായിരുന്നുവെന്ന് അവൻ എങ്ങനെ അറിഞ്ഞിരുന്നു? അവളുടെ പേര് സാറ എന്തായിരുന്നു എന്ന് അവൻ എങ്ങനെ അറിഞ്ഞിരുന്നു? അബ്രഹാം നിന്റെ ഭാര്യയായ സാറ എവിടെ? അവൻ പറഞ്ഞു, അവൾ നിനക്ക് പിന്നിലായി കൂടാരത്തിലുണ്ട്. അവൻ പറഞ്ഞു, ഞാൻ അതൊരു വ്യക്തിപരമായ സർവനാമമാണ്. വാഗ്ദത്ത പ്രകാരം ഞാൻ നിന്നെ സന്ദർശിക്കാൻ പോകുകയാണ്. നിന്റെ ഭാര്യയ്ക്ക് ആ കുട്ടി ഉണ്ടാകാൻ പോകുകയാണ്. നീ എന്നെ വിശ്വസിച്ചിരിക്കുന്നു. ഇപ്പോൾ ഞാനത് സംഭവിപ്പിക്കാൻ പോകുകയാണ്. അങ്ങനെ സാറ അവന്റെ പിന്നിലായി കൂടാരവാതിൽകൾ ഒളിഞ്ഞു കേൾക്കുകയായിരുന്നു, അല്ലെങ്കിൽ കാതോട് ചേർന്ന് ശ്രദ്ധിക്കുകയായിരുന്നു എന്ന് പറയാം. അതിനെ നിങ്ങൾ എങ്ങനെ പറഞ്ഞാലും അവൾ കൂടാരത്തിന് പിന്നിലായിരുന്നു കൊണ്ട് കേൾക്കുകയായിരുന്നു. അവൾ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ ഞാൻ വൃദ്ധയായിരിക്കുന്ന എനിക്ക് സുഖഭോഗമുണ്ടാകുമോ? എന്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു, അദ്ദേഹത്തിന് 100 അതേസമയം ഇത് വളരെ വളരെ വർഷങ്ങളായിട്ട് സംഭവിച്ചിട്ടില്ലാത്ത കാര്യമാകുന്നു. അങ്ങനെ ആ മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട് ഭക്ഷിക്കുകയും മനുഷ്യജടത്തിലായി ഒരു സാധാരണ മനുഷ്യനെ പോലെ തിന്നുകയും കുടിക്കുകയുമായിരുന്നു. തന്റെ വസ്ത്രത്തിന്റെ പൊടിയും തന്റെ കാലിൽ പൊടിയുമായിട്ട് അബ്രഹാം അത് കഴുകിക്കളഞ്ഞിരുന്നു. ദൈവം സ്വയം ചുറ്റുമായി നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു, ഇത് സംഭവിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നിലായി കൂടാരത്തിനുള്ളിൽ സാറ ചിരിച്ചതെന്ത്? അവൻ അറിയാമായിരുന്നു. അവന് കൂടാരത്തിനുള്ളിൽ അവന്റെ പിന്നിലായിരുന്ന സാറായുടെ വിചാരങ്ങളെ അവന് വിവേചിച്ചറിയാൻ കഴിഞ്ഞിരുന്നു. അത് ശരിയല്ലേ? ഇപ്പോൾ അബ്രഹാമിന്റെ രാജകീയ പുത്രൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ മനുഷ്യപുത്രനായി അവൻ കാണിച്ച അടയാളം എന്തായിരുന്നു? ഒരു ദിവസം ശിമയോൻ അവന്റെ മുമ്പിൽ കടന്നു വന്നു. അന്ദ്രയാസ് അവനെ കൊണ്ടുവന്നിരുന്നു. അവൻ പറഞ്ഞു, നീ ശിമയോനാകുന്നു, നീ യോനയുടെ പുത്രനാകുന്നു. അവൻ പറഞ്ഞു, നോക്കൂ, അതവനിൽ നിന്നും ഒരു വിശ്വാസിയെ പുറത്താക്കിയെടുത്തു. ഫിലിപ്പോസ് ചെന്ന് നഥാനിയലിനെ കൊണ്ടുവന്നു. തിരികെ വരുന്ന സമയത്ത് അവൻ പറഞ്ഞു, ഞങ്ങൾ കണ്ടെത്തിയ ഒരു മനുഷ്യനെ വന്ന് കാണുക, യോസഫിന്റെ പുത്രനായ നസറായനായ യേശുവാകുന്നു. അവൻ പറഞ്ഞു, ഇപ്പോൾ ഒരു നിമിഷം നിൽക്കൂ, ആ മതഭ്രാന്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരാൻ കഴിയുമോ? അവൻ പറഞ്ഞു, വന്ന് കാണുക. അങ്ങനെ ഫിലിപ്പോസ് നഥാനിയലിന്റെ കൂടെ യേശുവിന്റെ സന്നിധിയിൽ വന്നപ്പോൾ യേശു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല. അവൻ ചോദിച്ചു, റബ്ബി, എന്നെ എവിടെ വെച്ച് നീ അറിയും? അവൻ പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. അവൻ പറഞ്ഞു, റബ്ബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ് എന്ന് പറഞ്ഞു. കിണറ്റുകരയിലെ സ്ത്രീ അവളുടെ പിഴച്ചുപോയ അവസ്ഥയിൽ ഇതുപോലൊരു സ്വല്പം വിശാല ദൃശ്യമുള്ള ആ സ്ഥലത്തേക്ക് വെള്ളം കോരുന്നതിനു വേണ്ടി കടന്നു വന്നു. യേശു തന്റെ ശിഷ്യന്മാരെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനായി പറഞ്ഞയച്ചിരുന്നു. അവൾ വെള്ളം കോരുവാൻ വന്നപ്പോൾ അവൻ പറഞ്ഞു, സ്ത്രീയെ എനിക്ക് കുടിപ്പാൻ തരിക. അവൾ പറഞ്ഞു, നീ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് നടപ്പനുസരിച്ചുള്ള കാര്യമല്ല, ഞങ്ങൾക്കിവിടെ ഒറ്റതിരിക്കലുണ്ട്. ഇപ്പോൾ യഹൂദിയരായ നിങ്ങൾക്ക് ശമരിയക്കാരായ ഞങ്ങളോട് യാതൊരു സമ്പർക്കവുമില്ല, ഞങ്ങൾക്ക് നിങ്ങളുമായി യാതൊരു സമ്പർക്കവുമില്ല. അവൻ പറഞ്ഞു, എന്നാൽ സ്ത്രീയെ, നീ സംസാരിക്കുന്നത് ആരോടെന്ന് നീ അറിഞ്ഞുവെങ്കിൽ നീ എന്നോട് കുടിപ്പാൻ ചോദിക്കുമായിരുന്നു, ഞാൻ നിനക്ക് വെള്ളം തന്നിട്ട് നിനക്ക് കോരുവാൻ ഇവിടെ വരേണ്ട ആവശ്യമുണ്ടാകില്ലായിരുന്നു. അവളുടെ അവസ്ഥ അവിടെ എന്തായിരുന്നുവെന്ന് അവൻ കണ്ടുപിടിക്കുകയും അതെന്തായിരുന്നുവെന്ന് അവൻ അറിയുകയും ചെയ്തു. അവൻ പറഞ്ഞു, നീ ചെന്ന് നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക. അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. അവൻ പറഞ്ഞു, നീ പറഞ്ഞത് ശരി തന്നെ, അഞ്ച് ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. അവൾ പറഞ്ഞു, യജമാനനെ, നീ പ്രവാചകനെന്ന് ഞാൻ കാണുന്നു, മശീഹ വരുന്നുവെന്ന് ഞാൻ അറിയുന്നു, അവൻ വരുമ്പോൾ ഈ കാര്യങ്ങൾ സകലതും ഞങ്ങളെ അറിയിച്ചു തരും. യേശു അവളോട്, ഞാൻ തന്നെ മശീഹ എന്ന് പറഞ്ഞു. ആ കാര്യത്തിന്മേൽ അവൾ പട്ടണത്തിലേക്ക് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞു ഒരു മനുഷ്യനെ വന്ന് കാണുവീൻ, മശീഹ ഇത് തന്നെയല്ലേ? ശ്രദ്ധിക്കുക, അവനത് യഹൂദന്മാരുടെ മുമ്പിൽ വെച്ച് ചെയ്തു, ശമരിയാക്കാരുടെയും, എന്നാൽ അന്യജാതികളുടെ മുമ്പിൽ ഒരിക്കലും ചെയ്യപ്പെട്ടിരുന്നില്ല. അന്യജാതികളായ നാം ആ കാലങ്ങളിൽ പുറജാതികളായിരുന്നു. മറ്റുള്ള ദേശക്കാർ, മറ്റുള്ള രാജ്യക്കാർ ഒരു ഭാരം നമ്മുടെ പിന്നിലായി കയറ്റിവിട്ടിട്ട് നാം വിഗ്രഹാരാധനക്കാരായിരുന്നു. നാം യാതൊരു മശിഹായ്ക്കും വേണ്ടി കാത്തിരുന്നില്ല. അവനുവേണ്ടി കാത്തിരിക്കുന്നവർക്ക് മാത്രം പ്രത്യക്ഷപ്പെടുന്നു. അതുകൊണ്ട് നാം അവനുവേണ്ടി കാത്തിരിക്കാൻ സങ്കല്പിക്കപ്പെട്ടവരാകുന്നു. എന്നാൽ അവനുവേണ്ടി കാത്തിരിക്കുന്നവർ എന്ന് അവകാശപ്പെട്ടവർ സഭ സ്വയം തന്നെ അത് നിവൃത്തിയായി കണ്ടപ്പോൾ അവർ പറഞ്ഞു, അവൻ പിശാചാകുന്നു, അവൻ ഭാവി പറച്ചിലുകാരനാകുന്നു, അവനൊരു ബിയൽസെബൂബാണെന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, ആ പാപം അവരോട് ക്ഷമിക്കപ്പെടും, കാരണം അവൻ അതുവരെ മരിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ അവൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു ദിവസം പരിശുദ്ധാത്മാവ് വരും, അതേ കാര്യങ്ങൾ ചെയ്യും, ഒരു വാക്ക് അതിനെതിരായി പറഞ്ഞാൽ ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല. അത് ഈ ദിവസമാകുന്നു, അവിടെ എല്ലാ വചനവും തമ്മിൽ ഒത്തൊരുമിച്ചാകുന്നു. അതിനെതിരായി ഒരു വാക്ക് സംസാരിച്ചാൽ അത് ഈ ലോകത്തിലോ വരുവാനിരിക്കുന്ന ലോകത്തിലോ ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല. അത് അബ്രഹാമിന്റെ രാജകീയ സന്തതിയായിരുന്നു. അങ്ങനെ ഇവിടെ ആ അബ്രഹാമിന്റെ രാജകീയ സന്തതി, അത് വന്നത് അവിടെ അബ്രഹാമിന്റെ കൂടെയിരുന്ന ആ മനുഷ്യന്റെ തിരിച്ചറിവിന്റെ കാരണത്താലായിരുന്നു. അത് അതേ ദൈവം തന്നെയാണെന്ന് തെളിയിക്കുന്നതിന് വന്നിരുന്നു. അത് ഈ കാലത്തേക്ക് വാഗ്ദത്തം ചെയ്തുകൊണ്ട് സോദോമിന്റെ കാലത്തെ പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലും അവൻ സ്വയം അവനെ തന്നെ മനുഷ്യപുത്രനായി വെളിപ്പെടുത്തുമ്പോഴായിരിക്കും ആമേൻ ആ തിരുവെഴുത്ത് നിവൃത്തിയാകുന്ന കാലം ഇതാകുന്നു. ഇന്ന് നാം ആയിരിക്കുന്ന അവസ്ഥയെ നോക്കുക, സഭയെ നോക്കുക, അവിടെ ദൈവപുത്രൻ ഈ കാലത്തിന്റെ മങ്ങൽ നോക്കുക, എല്ലാ പ്രവചനങ്ങളും നോക്കുക. ഇപ്പോൾ ഒരു വിചിത്ര കാര്യം, ഇത് സോദോമിനെ പോലെയുള്ള ഒരു അവസ്ഥയാണെങ്കിൽ നമ്മുടെ സന്ദർശകർക്ക് പിന്നെ ഒരു കാര്യം കടപ്പെട്ടിരിക്കുന്നു. അവിടെ മൂന്ന് പേർ കടന്നു വന്നിരുന്നു. സ്വർഗത്തിൽ നിന്ന് മൂന്ന് പ്രമുഖരായ മനുഷ്യർ അയക്കപ്പെട്ടിരുന്നു. നാം അത് അംഗീകരിക്കുന്നു. അവർ മൂന്ന് പേരായിരുന്നു. അവരിൽ ഒരാൾ അബ്രഹാമിനോടൊപ്പം നിന്നു. അവരെല്ലാവരും കൂടി അവിടെ നിന്നും തുടങ്ങിയിരുന്നു. എന്നാൽ ഒരാൾ അബ്രഹാമിനോടൊപ്പം നിന്നു, ബാക്കിയുള്ളവർ സോദോമിലേക്ക് കടന്നുപോയി. അത് ശരിയല്ലേ? കൂടാതെ അബ്രഹാമിന്റെ പേരിന് മാറ്റമുണ്ടായിട്ട് അബ്രഹാമിൽ നിന്നും അബ്രഹാമായി തീർന്നു. സത്യമല്ലേ? ചരിത്രത്തിൽ ഒരുവട്ടം പോലും ലോകത്തിലുള്ള സഭയിലേക്ക് പോകുന്നതിനായി എപ്പോഴെങ്കിലും തന്റെ പേരിന്റെ അവസാനത്തെ അക്ഷരങ്ങൾ HAM ഹാമിൽ അവസാനിക്കുന്ന ഒരു സുവിശേഷകൻ, ഈ ദിവസം വരെയും അത് ബില്ലി ഗ്രഹാം, GRAHAM ഗ്രഹാം എന്ന വ്യക്തിയല്ലാതെ ഒരാളും ഉണ്ടായിട്ടില്ല. അത് ശരിയല്ലേ? GRAHAM ആറ് അക്ഷരങ്ങളാകുന്നു. അബ്രഹാം ABRAHAM ഏഴ് അക്ഷരങ്ങളാകുന്നു. എന്നാൽ ഗ്രഹാം ആറ് അക്ഷരങ്ങളാകുന്നു. ലോകത്തിലുള്ള മനുഷ്യന്റെ ആകുന്നു. നോക്കൂ, അവിടേക്ക് എന്താണ് ഇന്ന് പോയിരിക്കുന്നത്? അത് സ്വർഗത്തിൽ നിന്നുള്ള ആ സന്ദേശവാഹകനായിരുന്നു. ബില്ലി ഗ്രഹാമിനെ പോലെ അനുതാപം അത്രയും അധികം പ്രസംഗിക്കുകയും അത്രയും വിശദമായി പ്രസംഗിക്കുകയും ചെയ്ത ഒരു മനുഷ്യനുണ്ടോ? ബില്ലി ഗ്രഹാമിനെ പോലെ ജനങ്ങളുടെ മേൽ പ്രഭാവമുള്ള ഒരു മനുഷ്യൻ ഈ ഭൂമിയിലുണ്ടോ? ഒരിക്കലും സാർവദേശീയപരമായിട്ട് ഒരു മനുഷ്യനുണ്ടായിരുന്നിട്ടില്ല. ഓ, ബില്ലി സൺഡേയും അതുപോലെയുള്ള കാര്യങ്ങളും ഇവിടെ അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്നു. എന്നാൽ ബില്ലി ഗ്രഹാം ലോകവ്യാപകമായി അറിയപ്പെടുന്നു. നോക്കൂ, എവിടെ നിന്നാണ് അദ്ദേഹം വിളിക്കുന്നത്? സോദോമിൽ നിന്നുമാകുന്നു. And he's got his company and party there with the Pentecostal church and Oral Roberts. അതോടൊപ്പം അദ്ദേഹത്തിന്റെ കൂടെ ഒന്നിച്ചുണ്ടായിരുന്ന പെന്തിക്കോസ്റ്റ് സഭയുടെ ഭാഗം ഒരു ഓറൽ റോബർട്സ് ആകുന്നു. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തെക്കുറിച്ച് എന്ത് പറയുന്നു? ഏത് തരത്തിൽപ്പെട്ട അടയാളമാണ് അവർ കാണാൻ സങ്കല്പിതമായിരിക്കുന്നത്? ഹാലലൂയ! സന്ധ്യാസമയത്തോ വെളിച്ചമുണ്ടാകും. ഇന്ന് ഈ തിരുവെഴുത്ത് നിവൃത്തിയായിരിക്കുന്നു. ഇന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം നിവൃത്തിയായിരിക്കുന്നു. അത് സത്യമാണെന്ന് നമുക്കറിയാം. അവൻ അപ്പോഴായിരുന്നതുപോലെ തന്നെ അവൻ ഇന്ന് രാത്രിയിൽ ഇവിടെയായിരിക്കുന്നു. ഇപ്പോൾ അത് പ്രസംഗിക്കുന്നത്, ഞാൻ കുറച്ചു സമയം മുമ്പ് പറഞ്ഞതുപോലെ, നിങ്ങൾ എന്തെങ്കിലും പ്രസംഗിക്കുകയും അത് സുവിശേഷ സത്യവുമാണെങ്കിൽ പിന്നെ ദൈവം അത് ന്യായീകരിച്ച് കാണിക്കുന്നതിന് ബാധ്യസ്ഥനാകുന്നു. ഈ കാര്യം സത്യമാണോ? ഇപ്പോൾ ഇതാ പ്രകാരമാണെങ്കിൽ വചനം എഴുതിയ അതേ ദൈവം തന്നെ, പ്രവചനം നടത്തിയ അതേ ദൈവം തന്നെ, വചനത്തിന്റെ ദൈവമായ ദൈവം തന്നെ കടന്നു വന്നിട്ട് അവൻ ഇപ്പോഴും ദൈവമാണെന്ന് തെളിയിക്കട്ടെ. ഏലിയാവ് മലയുടെ മുകളിലേക്ക് പോകുമ്പോൾ അവൻ പിന്തുടരുകയായിരുന്നു. ഏലിയാവിനെ പിന്തുടർന്നുകൊണ്ട് ഏലീശാവ് പോയിട്ട് അവൻ പറഞ്ഞു, എനിക്ക് ഇരട്ടി ഭാഗം വേണം. ഏലിയാവിന്റെ മേലുണ്ടായിരുന്ന പുതപ്പ് ഏലീശാവിന്റെ മേൽ വീണു. അവൻ താഴേക്ക് വന്നിട്ട് ആ പുതപ്പ് രണ്ടായി മടക്കിയിട്ട് നദിയിലെ വെള്ളത്തിന്മേൽ അടിച്ചുകൊണ്ട് പറഞ്ഞു, ഏലിയാവിന്റെ ദൈവം എവിടെ? ഏലിയാവിന് വേണ്ടി സംഭവിച്ച അതേ കാര്യങ്ങൾ തന്നെ ഏലീശാവിനും സംഭവിച്ചു. അങ്ങനെ അതേ സുവിശേഷം, അതേ ശക്തിയോടെ ഇന്നലെയായിരുന്ന അതേ മനുഷ്യപുത്രൻ ഇന്നുമായിരിക്കുകയും എന്നേക്കുമായിരിക്കുകയും ചെയ്യും. എബ്രായർ 13:8. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, എനിക്ക് അവനായിരിക്കാൻ കഴിയില്ല, എന്നാൽ അവനിവിടെ ആയിരിക്കുന്നു. നാം ഒരു വാഹകർ മാത്രമാകുന്നു. നിങ്ങളിൽ അവിടെയുള്ള ചില രോഗികളും പീഡിതരുമായിട്ട്, അതായത് എനിക്ക് നിങ്ങളെ അറിയില്ല എന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ദൈവം തന്നെ എനിക്ക് എന്നെ തന്നെ അത്രയും താഴ്മയുള്ളവനാക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുക. ഞാൻ ഊഹിക്കുന്നില്ല, ഈ കെട്ടിടത്തിൽ ആർക്കെങ്കിലും പ്രാർത്ഥനയുടെ കാർഡുകൾ നൽകപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ വിചാരിക്കുന്നില്ല. ഞങ്ങൾ പ്രാർത്ഥനയുടെ കാർഡുകൾ വിതരണം ചെയ്തിട്ടില്ല. നമുക്ക് പ്രാർത്ഥനയുടെ യോഗങ്ങൾ അല്ലെങ്കിൽ രോഗികളുടെ രോഗശാന്തി പള്ളിയിൽ വെച്ചുണ്ടായിരിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. കൂടാതെ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ നിങ്ങൾക്ക് തികച്ചും ഒരു അപരിചിതനാണ്. നോക്കൂ, നിങ്ങൾക്കെന്നെ അറിയാം ജെഫേഴ്സൺവിൽ. ഞാൻ ജെഫേഴ്സൺവില്ലിൽ നിന്നുള്ള ജനങ്ങൾ അത് ചെയ്യുന്നതിന് ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇവിടെ നിന്നും എവിടെയെങ്കിലും ദൂരത്തായ ജനങ്ങളെ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു. നോക്കൂ, ദൈവം ഇപ്പോഴും വെളിപ്പെടുത്തുന്നു. അവനിപ്പോഴും ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണോ എന്ന് നോക്കുക. ആ സ്ത്രീ ചെയ്തതുപോലെ ചെയ്യുക. അവൻ അതുവഴി കടന്നുപോയപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഈ മനുഷ്യനെ വിശ്വസിക്കുന്നു. അവൾക്ക് രക്തസ്രാവത്തിന്റെ കുഴപ്പമുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, എനിക്ക് അവന്റെ വസ്ത്രത്തിന്റെ വെളുമ്പ് തൊട്ടാൽ മാത്രം മതി, ഞാൻ സൌഖ്യമാക്കപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ശരിയല്ലേ? അവളുടെ വിശ്വാസത്തിന്റെ കാരണത്താൽ അന്ന് ആ ദിവസം തിരുവെഴുത്ത് നിവൃത്തിയായി. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും രോഗികളെയും ഉടന്തരെയും സൌഖ്യമാക്കാനും എന്നെ അയച്ചിരിക്കുന്നു. അവൾ അവന്റെ വസ്ത്രം തൊട്ടപ്പോൾ അവൻ ചെന്ന് ഒരിടത്തിരുന്നു. എന്നിട്ട് അവൻ തിരിഞ്ഞു നിന്ന് ചോദിച്ചു, എന്നെ തൊട്ടതാർ? ആ വലിയ കൂട്ടം ജനങ്ങളുടെ തിരക്കിനിടയിൽ, ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ ഇവിടെ കൂടിയിരിക്കുന്നതിൽ നിന്ന് 30 വട്ടം കൂടുതൽ ജനങ്ങളായിരുന്നിട്ട് 1000 ജനങ്ങളുടെ മധ്യേ അവനതെങ്ങനെ അറിയാൻ കഴിയുമായിരുന്നു? അവനതെങ്ങനെ അറിയാമായിരുന്നു? അവൻ ചോദിച്ചു, എന്നെ തൊട്ടതാർ? വെറുതെ പറയുന്നതിന് വേണ്ടി അവൻ പറഞ്ഞതല്ല. അവനത് പറഞ്ഞു, കാരണം അത് സത്യമായിരുന്നു. അവൻ ചോദിച്ചു, എന്നെ തൊട്ടതാർ? അവൻ നേരെ ചുറ്റുമായി നോക്കിയിട്ട് അവനൊരു സ്ത്രീയെ കാണുകയും അവൾ നിൽക്കുകയോ അല്ലെങ്കിൽ ഇരിക്കുകയോ ഏതെങ്കിലും അവസ്ഥയിലും ആയിക്കൊള്ളട്ടെ, അവളുടെ രക്തസ്രാവത്തിന്റെ രോഗം കഴിഞ്ഞിരിക്കുന്നു എന്ന് അവളോട് പറയുകയും ചെയ്തു. അത് യേശു ഇന്നലെയായിരുന്നു, അവൻ ഇന്നും അതാകുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് നിങ്ങളെ അറിയില്ല, ദൈവം നിങ്ങളെ അറിയുന്നു. എന്നാൽ നിങ്ങൾക്ക് ഒരു വശത്തായിട്ട് വേദനയുണ്ടായിട്ട് അത് നിങ്ങളെ ശല്യം ചെയ്യുന്നു. അത് ശരിയാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ നിങ്ങൾക്കൊരു അപരിചിതനും നാം തമ്മിൽ അപരിചിതരുമാകുന്നില്ലേ? അതങ്ങനെയാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക. എനിക്ക് നിങ്ങളെ അറിയില്ല, അത് ഈ മനുഷ്യൻ നേരെ ഇവിടെ മൂലക്കായിട്ടിരിക്കുന്ന ആ ചെറുപ്പക്കാരനായ മനുഷ്യനാകുന്നു. നിങ്ങൾക്കൊരു മോശമായ തൊണ്ടയുമാകുന്നു. അത് ശരിയാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. നിങ്ങൾ മറ്റെന്തോ കാര്യത്തെക്കുറിച്ച് ആകെ വിവശനായിരിക്കുന്നു. നിങ്ങൾക്ക് യോഗം കഴിഞ്ഞാൽ ഉടനെ തന്നെ പോകേണ്ടതായിട്ടുണ്ട്, കാരണം നിങ്ങളൊരു ശുശ്രൂഷകനാകുന്നു. നിങ്ങൾക്ക് നടത്തിക്കൊണ്ടുപോകേണ്ടതായ ചില ഏർപ്പാടുകൾ നിങ്ങൾക്കുണ്ടായിരിക്കുന്നു. അത് ശരിയാണ്. ഹാ, അതെ. നിങ്ങൾ ആരാകുന്നുവെന്ന് ദൈവം അറിയുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആദരണീയനായ ശ്രീമാൻ സ്മിത്ത് ആകുന്നു. നിങ്ങൾക്ക് സൌഖ്യപ്പെട്ടു പോകാൻ കഴിയും. യേശു ക്രിസ്തു നിങ്ങളെ സൌഖ്യമാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യോഗങ്ങളിലേക്ക് നിങ്ങൾക്ക് തുടരാം. നിങ്ങളുടെ തൊണ്ട നിങ്ങളെ ശല്യം ചെയ്യുകയില്ല. അദ്ദേഹം തൊട്ടതാരെയാണ്. നേരെ അവിടെ പിന്നിലായി ഒരു മനുഷ്യൻ ഇരിക്കുന്നു. അദ്ദേഹം കഷ്ടപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ ഇടതുവശത്തെ ശ്വാസകോശത്തിൽ ഒരു മുഴയുണ്ടായിരിക്കുന്നു. അദ്ദേഹം ഇവിടെ നിന്നുമല്ല, നിങ്ങളൊരു ഖനിത്തൊഴിലാളിയായിരുന്നു. അത് ശരിയാണ്. ഞാൻ നിങ്ങൾക്ക് തികച്ചും അപരിചിതനാകുന്നു. അത് ശരിയാണെങ്കിൽ നിങ്ങളുടെ കൈ വീശുക. നിങ്ങളുടെ ഇടതുവശത്തെ ശ്വാസകോശത്തിൽ മുഴയുണ്ടായിരിക്കുന്നു. നിങ്ങൾ ഉടനെ തന്നെ ഒരു ശസ്ത്രക്രിയയ്ക്ക് തയ്യാറാകുകയാണ്. അത് ശരിയല്ലേ? നിങ്ങൾ ഇവിടെ നിന്നുമല്ല, നിങ്ങൾ പട്ടണത്തിന് പുറത്തുനിന്നുമാകുന്നു. നിങ്ങൾ വെർജീനിയയിൽ നിന്നുമാകുന്നു. അത് ശരിയാണ്. നിങ്ങൾ ആരാകുന്നുവെന്ന് ദൈവം അറിയുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ശ്രീമാൻ മിഷലാകുന്നു. അത് ശരിയാണ്. നിങ്ങൾ വീട്ടിലേക്ക് പോയി സുഖപ്പെട്ടുകൊള്ളുക. യേശു ക്രിസ്തു നിങ്ങളെ സൌഖ്യമാക്കിയിരിക്കുന്നു. ആ മനുഷ്യനോട് ചോദിക്കുക, എന്റെ ജീവിതത്തിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇന്ന് ഈ തിരുവെഴുത്ത് നിവൃത്തിയായിരിക്കുന്നു. ഇവിടെ നേരെ എന്റെ പിന്നിലായി ഒരു മഹിളയിരിക്കുന്നു. അത് സാറാ കൂടാരത്തിന് അകത്തായിരുന്നതുപോലെയാകുന്നു. അവർ ഒരു മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എഴുന്നേറ്റ് നിൽക്കുക. അവരുടെ മകൾ ഇവിടെയില്ല, അവൾ ആ മകൾ ദൂരത്തായിരിക്കുന്നു. നിങ്ങൾ യേശുവിന്റെ അടുക്കൽ വന്ന ഒരു സ്ത്രീയുടെ അതേ അവസ്ഥയിലുള്ള ഒരു സ്ത്രീയാകുന്നു. അവൾക്ക് ഒരു പിശാചിനാൽ ബഹുവിധമായി ബാധിക്കപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ, ആ പെൺകുട്ടി ഭൂതബാധിതയായിരുന്നു. അവളിവിടെയില്ല, അവൾ വരുന്നത് നിങ്ങൾ നോർത്ത് കരോളിനയിൽ നിന്നുമാകുന്നു. നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? അത് സത്യമാണ്. അത് ശരിയല്ലേ? ശ്രീമതി ഓർഡേഴ്സ്, നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ, കഴിഞ്ഞുപോയ കാലത്ത് യേശു ക്രിസ്തു അവരുടെ മകളോട് അവൾ സുഖപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ സുഖപ്പെട്ട് കണ്ടെത്താൻ കഴിയും. ഇന്ന് ഈ തിരുവെഴുത്ത് സോദോമിന്റെ അടയാളം, ശ്രേഷ്ഠ സന്തതിയുടെ അടയാളം, പ്രാകൃതിക സഭയുടെ അടയാളം, ഇന്ന് ഈ തിരുവെഴുത്ത് നിങ്ങളുടെ മധ്യേ നിവർത്തിയായിരിക്കുന്നു. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളിപ്പോൾ തന്നെ അവനെ നിങ്ങളുടെ രക്ഷിതാവും സൗഖ്യദായകനുമായി സ്വീകരിക്കുമോ? നിങ്ങൾ ഓരോരുത്തരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുക, ഞാൻ എന്റെ രോഗശാന്തിയെ സ്വീകരിക്കുന്നു, ഞാൻ അവനെ എന്റെ രക്ഷിതാവായി സ്വീകരിക്കുന്നു, ഞാൻ അവനെ എന്റെ രാജാവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കാലിൽ എഴുന്നേറ്റ് നിൽക്കുക. ഈ ദിവസം ശ്രദ്ധിക്കുക സ്നേഹിതരെ, അവൻ തിരുവെഴുത്ത് വായിച്ചിട്ട് പുസ്തകം അടക്കി ശുശ്രൂഷക്കാരന് കൊടുത്തിട്ടിരുന്നു. പറഞ്ഞു, പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണുകൾ അവന്റെ മേൽ പതിഞ്ഞിരുന്നു. അവൻ അവരെ നോക്കിയിട്ട് അവരോട് പറഞ്ഞു, ഇന്ന് ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു. നാം ജീവിക്കുന്നത് ഈ അവസാന കാലത്തായിരിക്കും. യേശു ക്രിസ്തു തിരികെ ഈ ഭൂമിയിലെത്തുന്നത് കാണുന്ന തലമുറ ഇതാണെന്നും ഞാൻ ഡസനോളം അല്ലെങ്കിൽ അതിലും കൂടുതൽ തെളിവുകളോടുകൂടെ തിരുവെഴുത്ത് വായിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളോട് ഇന്ന് രാത്രിയിൽ വീണ്ടും പറയുന്നു, ഇന്ന് ഈ തിരുവെഴുത്ത് നിങ്ങളുടെ കൺമുമ്പിൽ നിവൃത്തിയായി വന്നിരിക്കുന്നു. നിങ്ങൾ ട്യൂസോണിലും നിങ്ങൾ കാലിഫോർണിയയിലും നിങ്ങൾ ന്യൂയോർക്കിലും ഈ ടെലിഫോണിൽ കൂടെ ബന്ധപ്പെട്ടിരിക്കുന്ന നിങ്ങളോടും ഇന്ന് ഈ തിരുവെഴുത്തിന് നിങ്ങളുടെ കൺമുമ്പിൽ നിവൃത്തി വന്നിരിക്കുന്നു. നമുക്ക് സന്തോഷിച്ച് ആഹ്ലാദിക്കാം, കാരണം കുഞ്ഞാടിന്റെ കല്യാണം അടുത്തിരിക്കുന്നു. അവളുടെ മണവാട്ടി, അവളുടെ കാന്ത അവളെ തന്നെ ഒരുക്കിയിരിക്കുന്നു. നമ്മുടെ കൈകളെ ഉയർത്തി നമുക്കെല്ലാവർക്കും കൂടി അവന് മഹത്വം കൊടുക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.